കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും കടന്നു വന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ പലരും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് തീരുമാനമെടുക്കുന്ന കാണുവാനായിട്ട് ദൈവം അനുവദിച്ചതോർത്ത് നന്ദി പറയുകയാണ്. ദൈവം മറ്റൊരു സന്ദർഭം തരുന്നെങ്കിൽ നമ്മൾ എടുക്കാത്ത ധാരാളം ഭാഗങ്ങളുണ്ട്. ഇന്ന് നാളെ രാത്രി കൂടെ വാസ്തവത്തിൽ എടുക്കുവാനായിട്ട് എൻ്റെ മുന്നിലുള്ളൂ. ഞാൻ എല്ലാ വിഷയങ്ങളും കവർ ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കില്ലെന്നറിയാം. എങ്കിലും കേൾവിക്കാർക്ക് മനസ്സിലാകുന്ന വളരെ ലളിതമായ ഭാഗങ്ങൾ ഞാൻ കഴിഞ്ഞ രാത്രികളിൽ എടുക്കുകയായിരുന്നു. അത് രാത്രി നമ്മൾ യഹൂദനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുകയുണ്ടായി. വചനത്തിൽ ആവർത്തിച്ച് അടയാളമെന്ന് ദൈവം പറഞ്ഞ രാഷ്ട്രത്തെക്കുറിച്ച് ശ്രദ്ധിച്ചപ്പോൾ കാലഘട്ടത്തെ വിലയിരുത്തുവാൻ വളരെ വ്യക്തമായി ആ രാഷ്ട്രത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് സാധിക്കുവാൻ കഴിയും. അവരുടെ ശുദ്ധീകരണത്തിനായി ദൈവം യെരുശലേം ഒരുക്കിയത് നാം ജീവിക്കുന്ന തലമുറയിലാണെന്ന് നാം കാണുകയുണ്ടായി. ഈ ഇസ്രായേലിനെ കുറിച്ച് തന്നെ ഇനിയും ദിവസങ്ങൾ ചിന്തിച്ചാലും തീരാതെ വണ്ണം പ്രവചനങ്ങൾ വിശുദ്ധ ബൈബിളുണ്ട്. ഞാൻ ആ വിഷയങ്ങൾ കവർ ചെയ്യുവാനായിട്ട് എനിക്ക് നിവൃത്തിയില്ല. അറേബ്യൻ രാജ്യങ്ങളെക്കുറിച്ച്, റഷ്യയെ സംബന്ധിച്ച്, കിഴക്കൻ രാജ്യങ്ങളെക്കുറിച്ച്, ഇറാഖിനെ കുറിച്ച് മാത്രമല്ല ബാബിലോണിൻ്റെ അതായത് സർവമത സംഘടനകൾ ഒന്നിക്കുന്നതിനെ കുറിച്ച്, പ്രവചനത്തിൽ അന്ത്യകാലത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ അനേക വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതെല്ലാം കൂടെ കവർ ചെയ്യാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ ഇന്ന് ഏകലോക ഗവൺമെൻറ്റിനുള്ള ബന്ധത്തിൽ ഈ തലമുറയിൽ സംഭവിച്ച ചില വിഷയങ്ങൾ ഒന്നിച്ച് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. നാളെ രാത്രിയിൽ ഭൂപ്രകൃതിയിൽ സംഭവിക്കുന്ന ചില വസ്തുതകൾ, പ്രത്യേകിച്ച് സുനാമി നമ്മൾ അനുഭവിച്ചിരിക്കുകയാണ്, അതോടുള്ള ബന്ധത്തിൽ വചനം വല്ലതും പറയുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം എന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് ആ വിഷയം കേൾക്കുവാൻ പലർക്കും താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ സ്നേഹിതരെ കൂടെ കൂട്ടിക്കൊണ്ടു വന്നാൽ വേദവസ്തു പ്രവചന വെളിച്ചത്തിൽ സുനാമി ഇനി ആവർത്തിക്കപ്പെടുമോ? ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയാതെ വിശുദ്ധ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ എടുത്ത് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കും. നാളെ രാത്രി കർത്താവ് അനുവദിച്ചാൽ നമ്മൾ ആ വിഷയമായിരിക്കും ചിന്തിക്കുന്നത്. ഞാൻ ഓർപ്പിച്ച പോലെ ഇന്ന് രാത്രിയിലെ നമ്മൾ ജീവിക്കുന്ന ഈ ദിവസങ്ങളിൽ വളരെ ഗൗരവപൂർണമായി മറ്റ് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് വേണ്ടി ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ ജീവിക്കുന്ന ദിവസങ്ങൾ വളരെ ത്രില്ലിംഗ് ആയ ദിവസങ്ങളാണ്. ബൈബിൾ പഠിക്കുന്ന ഒരു വേദവിദ്യാർത്ഥിയെ ആവേശം കൊള്ളിക്കുന്ന സംഭവങ്ങളുടെ പരമ്പരകൾ അവൻ്റെ മുന്നിൽ ഒന്നൊന്നായി നിവർത്തിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്ന കാണാൻ കഴിയും. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, പ്രവാചകന്മാർ നൂറ്റാണ്ടുകളായി പറഞ്ഞ് അരുളി ചെയ്ത് രേഖപ്പെടുത്തി നമ്മുടെ കരങ്ങളിൽ തന്ന ഈ പ്രവചന വിഷയങ്ങൾ എത്രയോ നൂറ്റാണ്ടുകൾ നിവർത്തിക്കപ്പെടാതെ കിടന്നിട്ട് ഈ പ്രവചനങ്ങളെല്ലാം തന്നെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒന്നിച്ച് നിവർത്തിക്കപ്പെടുന്നത് കാണുമ്പോൾ, കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചു ഒന്നാം ലോകമഹായുദ്ധം വാസ്തവത്തിൽ അവസാനത്തിൻ്റെ ആരംഭം കുറിച്ച ഒരു കാലഘട്ടമാണ്. ഈ ലോകത്തിന് യേശുക്രിസ്തുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഈറ്റുനോവ് കിട്ടിയ ഒരു സംഭവമായിരുന്നു ഒന്നാം ലോകമഹായുദ്ധം. മത്തായിയുടെ സുവിശേഷം 24 നിന്ന് ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എൻ്റെ മനസ്സ് വീണ്ടും കടന്നുപോയി. ഞാൻ ഒന്നുകൂടെ അതോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. 1914 തൊട്ട് 18 വരെ 4 വർഷം നീണ്ടു നിൽക്കുന്ന ലോകമഹായുദ്ധം സംഭവിച്ചപ്പോൾ ഈ ബൈബിളിൽ പറയുന്ന ഏറ്റവും വലിയ സംഭവങ്ങൾക്ക് വേണ്ടി വഴികൾ തുറന്നപ്പോൾ 1917 ശ്രദ്ധിച്ചാൽ രണ്ട് വലിയ കാര്യങ്ങൾ സംഭവിച്ചു. നവംബർ 2 1917 2 നവംബർ 1917 ബ്രിട്ടീഷ് പാർലമെന്റിൽ അവർ ചെയ്ത പ്രഖ്യാപനം ബാൽഫോർ ഡിക്ലറേഷൻ, അത് യഹൂദന് ഒരു മാതൃരാജ്യം കൊടുക്കുവാൻ വേണ്ടിയുള്ള പ്രഖ്യാപനമായിരുന്നു. എന്നാൽ ആ വർഷം തന്നെ ഈ യഹൂദനൊരു സ്വതന്ത്ര രാഷ്ട്രം കൊടുക്കുവാൻ ലോകത്തിൽ ഔന്നത്യം നിൽക്കുന്ന രാഷ്ട്രം വിളംബരം ചെയ്ത സന്ദർഭത്തിൽ തന്നെ മറ്റൊരു ഭാഗത്ത് ലോകത്തിൻ്റെ ഏറ്റവും വലിയ വടക്ക്, അല്ലെങ്കിൽ യഹൂദന്റെ ഏറ്റവും വലിയ വടക്ക് ഭാഗമെന്ന് പറയുന്ന റഷ്യയുടെ പ്രതലത്തിൽ മറ്റൊരു സംഭവം നടന്നു. ബോൾഷെവിക് വിപ്ലവമാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ ഇന്ന് നമ്മൾ കാണുന്ന പോലെ യാതൊരു പുരോഗമനമില്ലാതെ വാസ്തവത്തിൽ ശക്തിഹീനമായ ബലഹീനമായ ഒരു രാഷ്ട്രമായിരുന്നു റഷ്യ എന്നുള്ളത് മറന്നുപോകരുത്. ഇന്ന് ജീവിക്കുന്നവർക്ക് അത് പറയുമ്പോൾ പെട്ടെന്ന് ചിന്തിപ്പാൻ അല്ലെങ്കിൽ അങ്ങനെയാണോ എന്ന് ഓർക്കുവാൻ തന്നെ സംശയം ജനിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ഈ റഷ്യ എന്ന് പറയുന്ന രാഷ്ട്രം ലോകത്തിൻ്റെ മധ്യത്തിൽ ശക്തിഹീനമായ ഒരു രാഷ്ട്രമായിരുന്നു. എന്തുകൊണ്ടാണ് ശക്തിഹീനമായിരുന്നു എന്ന് ഞാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ, 1905 നിങ്ങൾ ചിലർക്കെങ്കിലും അറിയാം, ജപ്പാനും റഷ്യയുമായി യുദ്ധമുണ്ടായി. റൂസോ ജപ്പാൻ വാർ എന്ന് പറയും. 1905 ഈ കൊച്ചു ജപ്പാൻ റഷ്യയെ പരാജയപ്പെടുത്തി. കാരണം റഷ്യ സാർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിൽ അങ്ങനെ ഒരു അന്താരാഷ്ട്രീയ നിലവാരത്തിൽ സ്വാധീനതയോ വലിപ്പമോ ഉള്ള ഒരു രാഷ്ട്രമല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ. ഞാൻ ഒരു വാർത്ത വായിച്ചത് എന്നെ വളരെ ആവേശം കൊള്ളിപ്പിച്ചു. ആ കാലഘട്ടത്തിൽ റഷ്യ ഇതുപോലെ ബലഹീനമായ ലോക രാഷ്ട്രീയ മണ്ഡലത്തിൽ സ്വാധീനതയില്ലാതെ കിടന്നപ്പോൾ 1857 അമേരിക്കയിൽ പ്രസിദ്ധനായ ഒരു പ്രവചന പ്രസംഗനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് എഫ് ഇ പിറ്റ്സ്. അദ്ദേഹം അമേരിക്കയുടെ 2 കോൺഗ്രസും കൂടിയുള്ള ഒരു സമ്മേളനത്തിൽ ഒരു പ്രസംഗം ചെയ്തു. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, റഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറും. അമേരിക്കയോ അന്ന് തന്നെ കേട്ട ആളുകളോ അത് വിശ്വസിച്ചില്ലേ. എന്നാൽ അദ്ദേഹം അത് പ്രസംഗിച്ചത് എസക്കിയേൽ പ്രവചനം 38-ഉം 39-ഉം അധ്യായത്തെ ആധാരമാക്കിയായിരുന്നു. ലോകത്തിൽ യാതൊരു പ്രാധാന്യതയില്ലാതെ റഷ്യയുടെ പ്രതലം കിടന്നപ്പോൾ എസക്കിയേൽ 38-ൽ നിന്ന് ആ ദൈവദാസൻ മനസ്സിലാക്കി അതിൻ്റെ 8-ാം വാക്യം. ഞാൻ ആ വിഷയമല്ല ഇന്ന് എടുക്കുന്നത്, എനിക്കെടുക്കുവാൻ സമയമില്ലേ. 38-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ, ഏറിയ നാൾ കഴിഞ്ഞിട്ട്, ഇംഗ്ലീഷിൽ ഇത് വായിച്ചാൽ, After many days you shall be visited and mustered for service. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് വായിക്കുന്നത്? ചില ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വളരെ ആഴ്ന്നിറങ്ങും ഇംഗ്ലീഷ് ഭാഷകൾ നമ്മൾ വായിക്കുമ്പോൾ. After many days you shall be visited and mustered for service. In the later days you shall go against the land that is restored from the ravages of the sword. എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, അനേക നാളുകൾ കഴിയുമ്പോൾ, അന്ത്യകാലമാകുമ്പോൾ, നിന്നെ ഒരു ശുശ്രൂഷയ്ക്കായി, നിന്നെ ഒരു ദൗത്യത്തിനായി ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ ഞാൻ നിന്നെ കൊണ്ടുവരും. ആ വാക്യം വായിച്ചാൽ അറിയാം, നിരന്തരം ശൂന്യമായി കിടന്നിട്ട് ഇന്ന് ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ട് അവർ നിർഭയമായി വസിക്കുമ്പോൾ നീ മഴക്കോൾ പോലെ കയറി വരുവാൻ നീ ഒരുങ്ങും, നിന്നെ അതിനായി ഒരുക്കുമെന്ന് ദൈവം പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളൊന്ന് ചിന്തിച്ചേ, 1857 എഫ് ഇ പിറ്റ്സ് ആ രാഷ്ട്രം യാതൊരു പ്രാധാന്യതയുമില്ലാതെ കിടക്കുമ്പോൾ അദ്ദേഹം അത് പ്രസംഗിച്ചത് വചനത്തെ കണ്ടുകൊണ്ടാണ്. എന്നാൽ എന്തുകൊണ്ടോ പരിശുദ്ധാത്മാവ് എന്നെ മറ്റൊരു കാര്യത്തിൽ കൺവിൻസ് ചെയ്തു. എന്താണെന്ന് ചോദിച്ചാൽ, 1990 ആ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തെ ഞാനാണ് തകർത്തതെന്ന് ദൈവം പറഞ്ഞു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഏകദേശം 56 അല്ലെങ്കിൽ 58 സമ്പത്ത് മുഴുവൻ കൊടുത്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള ഒരു രാഷ്ട്രമായി റഷ്യ ലോകത്തിൽ ഉയർന്നു കഴിഞ്ഞു. നമ്മൾ ഓർക്കും സാമ്പത്തികമായി അവർ തകർന്നു, ശരിയാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നും റഷ്യക്ക് ഏകദേശം 40,00,000 പടയാളികളുണ്ട്. 40,00,000 പടയാളികളും 22,500 ന്യൂക്ലിയർ വെപ്പണുമുള്ള ഒരു രാഷ്ട്രമാണ് റഷ്യ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, 22,500 ന്യൂക്ലിയർ ആംസ്, 22,500 ന്യൂക്ലിയർ ആംസും 40,00,000 പടയാളികളും. മാത്രമല്ല, സാമ്പത്തിക തകർച്ച മൂലം വിശപ്പ് പോലും അടക്കുവാൻ നിവൃത്തിയില്ലാതെ ഒരു വിധത്തിൽ കഴിയുന്ന ഒരു രാഷ്ട്രമാണ് റഷ്യ. എന്തുകൊണ്ടത് സംഭവിച്ചു? ഈ രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരോട് പ്രാരംഭമായത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞാൻ ഈ വിഷയമിരുന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ദൈവം ചില ചിന്തകൾ കടത്തിവിടുവാനിടയായി. എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയ ചിന്തയിൽ ഏറ്റവും പ്രധാനം, കമ്മ്യൂണിസം തകരുവാൻ ദൈവം അനുവദിച്ചു, കമ്മ്യൂണിസം കിളന്നു വരുവാൻ ദൈവം അനുവദിച്ചു. 1917 ബോൾഷെവിക് വിപ്ലവം മൂലം അനേക ലക്ഷങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് ആ വിപ്ലവത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് അധികാരികൾ ഭരണമേറ്റു. സ്റ്റാലിൻ പറഞ്ഞത് നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാം, യു കനോട്ട് മേക്ക് ഓംലെറ്റ്സ് വിതൗട്ട് ബ്രേക്കിംഗ് എഗ്സ്, യു കനോട്ട് ഹാവ് റെവല്യൂഷൻ വിതൗട്ട് ബ്രേക്കിംഗ് ഹെഡ്സ് ഓഫ് ദ പീപ്പിൾ. നോക്കുക, മുട്ട പൊട്ടിക്കാതെ നിനക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ കഴിയില്ലേ? മനുഷ്യന്റെ തലയോട്ടുകൾ ഉടച്ചു കളയാതെ നിനക്ക് വിപ്ലവം ഉണ്ടാക്കുവാൻ കഴിയില്ലേ? ആ ശബ്ദം ഏറ്റുവാങ്ങിയ ജനം ഏകദേശം 60 മില്യൺ ആളുകളെ കൊന്നൊടുക്കി. 600,00,000 ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ട് കമ്മ്യൂണിസം റഷ്യയിൽ സ്ഥാപിച്ചിട്ട് ദൈവമില്ലാത്ത ഒരു രാജ്യം ഒരു ഒരു സിദ്ധാന്തത്തിൽ വിശ്വസിച്ച് ഈ ലോകത്തിൽ ഒരു ഒരു സ്വർഗം കെട്ടിപ്പടുത്തുവാൻ അവർ കിണഞ്ഞു പരിശ്രമിച്ച് ഉയരുമ്പോൾ ദൈവം അതിനെ അവരെ അനുവദിച്ചു കൊടുത്തു. ദൈവം അവരെ അനുവദിച്ച് അവർ വലിയ വലിയ സൈനിക ശക്തിയായി മാറിയപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, ആ സൈനിക ശക്തിയായി ദൈവം ആഗ്രഹിച്ച നിലവാരത്തിലേക്ക് അവ ഉയർന്നു കഴിഞ്ഞപ്പോൾ ആ കമ്മ്യൂണിസം തകരുവാൻ ദൈവം അനുവദിച്ചു. ദൈവമാണത് അനുവദിച്ചത്. ഒരു മനുഷ്യനും കമ്മ്യൂണിസം തകരുമെന്ന് ചിന്ത പോലുമില്ല. 1986 മിഖായൽ ഗോർബച്ചോ ഭരണത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. മിഖായൽ ഗോർബച്ചോ ഭരണത്തിൽ ഏറിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി റഷ്യയുടെ സമ്പൽഘടന തകരുകയാണ്. അവിടെയുള്ള ഫാക്ടറികൾ പുറപ്പെടുവിക്കുന്ന വസ്തുതകൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ കിടപിടിപ്പില്ല. അവരുടെ ഫാക്ടറികളും കെട്ടിടങ്ങളും അത് തകർന്നു വീഴുകയാണെന്നും മിഖായൽ ഗോർബച്ചോവിന് മനസ്സിലായി. അദ്ദേഹം രണ്ട് സിദ്ധാന്തം പ്രസിദ്ധമാക്കി. ഒന്ന് ഗ്ലാസ്നോസ്റ്റ്, മറ്റൊന്ന് പെറിസ്ട്രോയിക്ക. ഈ രണ്ട് സിദ്ധാന്തങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഗ്ലാസ്നോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺനെസ്, തുറന്ന മനസ്സതി. കമ്മ്യൂണിസ്റ്റുകാരുടെ അടഞ്ഞ മനസ്സതിയല്ല, തുറന്ന സംഭാഷണം ആവശ്യമാണ്. നമ്മുടെ രാജ്യത്തെ കുറച്ചുകൂടെ കെട്ടിപ്പടുത്തുവാൻ ഒരു തുറന്ന മനസ്സതി ആവശ്യമാണ്. തുറന്ന മനസ്സതി മാത്രമല്ല, പെറിസ്ട്രോയ്ക്ക, റീഓർഗനൈസേഷൻ, ഒന്നുകൂടെ ഒരു പുനഃസംഘടിപ്പിക്കണം. റഷ്യയുടെ സ്ഥിതിക്കൊരു വ്യത്യാസം വരണം. ഇടുങ്ങിയ മനസ്ഥിതിയുമായി യാതൊരു സ്വാതന്ത്ര്യവും കാണാതെ മനുഷ്യനെ ബ്രെയിൻ വാഷ് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന് അടിമപ്പെടുത്തി ആ രാഷ്ട്രം ഏകദേശം 80 വർഷങ്ങളോളം അവരുടെ സമ്പൽഘടന മുഴുവൻ അവരുടെ രാജ്യത്തിൻ്റെ സൈനിക ശക്തിക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് അവരുടെ സമ്പൽഘടന മറന്നുപോയപ്പോൾ മിഖായൽ ഗോർബച്ചോവിനെ ദൈവം ഉയർത്തി. അദ്ദേഹത്തിന് അത് ബോധ്യമാക്കിയപ്പോൾ മറ്റൊരു സംഭവം അവിടെ നടന്നു. ആ സംഭവമാണ് ശ്രദ്ധേയമായ കാര്യം. 1990s കമ്മ്യൂണിസം തകർന്നു പോയി. ഈ കമ്മ്യൂണിസം തകർന്നതിനുള്ള ബന്ധത്തിൽ ദൈവം 3-4 കാര്യങ്ങളെങ്കിലും സാധിപ്പിച്ചു എന്നുള്ളത് ബൈബിളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ വിഷയങ്ങളെല്ലാം ഞാൻ എടുക്കുന്നില്ല. എന്നാൽ വേദവസ്വം ശ്രദ്ധിക്കുന്ന പഠിക്കുന്ന ചില വേദവിദ്യാർത്ഥികളും എൻ്റെ മുന്നിലുണ്ട്. എനിക്കറിയാം പ്രവചന വിഷയങ്ങൾ ഞാൻ അല്പം കൂടെ ആഴത്തിലേക്ക് ഇറങ്ങി അങ്ങനെ സംസാരിച്ചാൽ എല്ലാവർക്കും അത് ഗ്രഹിപ്പാൻ കഴിയില്ല. അതുകൊണ്ടാണ് കുറച്ചുകൂടെ ലളിതമായ വിഷയത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നത്. എങ്കിലും ചിലർക്ക് വേണ്ടി ഞാനതൊന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ. നോക്കുക, നമ്മൾ അന്ത്യകാലത്തിൻ്റെ ലക്ഷണം നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾക്ക് മനസ്സിലായി യഹൂദനെ മടക്കി കൊണ്ടുവന്നത് അന്ത്യകാല ലക്ഷണമായിരുന്നു. ഈ അന്ത്യകാല ലക്ഷണത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, പ്രവാചകന്മാരിലൂടെ ദൈവം ഒരു കാര്യം പറഞ്ഞിരുന്നു, റഷ്യയിൽ നിന്ന് ആളുകളെ യഹൂദന്മാരെ മടക്കി കൊണ്ടുവരും. ഗോർബച്ചോ ഭരണത്തിൽ കയറുമ്പോൾ 25 ലക്ഷം യഹൂദന്മാർ റഷ്യയിലുണ്ട്. അവർക്ക് ഇമിഗ്രേഷൻ ലോ അനുസരിച്ച് അവിടെ നിന്ന് പോകുവാൻ അനുവാദമില്ല. ഏതാനും വ്യക്തികൾ മാത്രം വളരെ കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് അവരവിടെ നിന്ന് കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞിരുന്നു, ഞാൻ അവിടെ നിന്നും യഹൂദനെ മടക്കി വരുത്തുക. ഞാൻ വേണേ 1-2 ഭാഗങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ ശ്രമിക്കാം. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം നോക്കിയേ, എന്തുകൊണ്ടാണ് മിഖായൽ ഗോർബച്ചോവിനെ ദൈവം എഴുന്നേൽപ്പിച്ചതും എന്തുകൊണ്ടാണ് കമ്മ്യൂണിസം തകരുവാൻ ദൈവം അനുവദിച്ചതും. മിഖായൽ ഗോർബച്ചോ ഭരണത്തിലേറിയപ്പോൾ ഒരു ഓപ്പൺ ഇമിഗ്രേഷൻ പോളിസിക്ക് വേണ്ടി അദ്ദേഹം ചിന്തിച്ചു. യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യം നമ്മൾ സാധാരണ വായിച്ചു വിടുന്ന ഒരു ഭാഗമാണ്. അവിടെ യഹൂദനെ മടക്കി കൊണ്ടുവരുന്നു പറയുമ്പോൾ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. ദൂരത്ത് നിന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്ത് നിന്റെ പുത്രിമാരെയും എൻ്റെ നാമത്തിന് വിളിച്ചും എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദനെ മടക്കി കൊണ്ടുവരുന്ന കാര്യം പറയുകയാണ്. ദൈവം ലോകത്തിന്റെ ഓരോ ദിക്കിൽ നിന്നും അവരെ കൂട്ടി വരുത്തെന്ന് പറയുമ്പോൾ വടക്കിനോട് തരിക എന്ന് കൽപ്പിക്കും. ഇമ്പരറ്റീവ് വേർഡ് എന്ന് പറഞ്ഞാൽ ഒരു കൽപ്പന. ഇത് ഇവിടെ മാത്രമല്ലേ, ഞാൻ 1-2 ഭാഗം കൂടെ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. 2-3 വാക്യം കൊണ്ട് ഒതുങ്ങുന്ന ഒരു വിഷയമല്ല ഞാനിപ്പോൾ പറയുന്നത്. ഞാൻ വീണ്ടും ചില വാക്യങ്ങൾ കാണിക്കാം. ദൈവം എന്തുകൊണ്ടാണ് ആ ദേശത്തെ കുറിച്ച് പ്രത്യേകം പറയുന്നത് നോക്കുക. ജനമ്യാ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, നീ ചെന്ന് വടക്കിനോട് നോക്കി ഈ വചനങ്ങൾ വിളിച്ചു പറയുക, വിശ്വാസത്യാഗിനായ ഇസ്രായേലെ മടങ്ങി വരിക. വടക്കിനോട് നോക്കി പറയണമെന്ന് പറഞ്ഞു. 18-ാം വാക്യം നോക്കിയേ, 18-ാം വാക്യം, ആ കാലത്ത് യഹൂദാഗ്രഹം ഇസ്രായേൽ ഗ്രഹത്തോട് ചേർന്ന് അവർ ഒന്നിച്ച് വടക്കേ ദിക്കിൽ നിന്ന് പുറപ്പെട്ട് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് അവകാശമായി കൊടുത്ത ദേശത്ത് വരും. ഇരുപത്തിമൂന്നാം അധ്യായം എടുത്ത് ഇരുപത്തിമൂന്നാം അധ്യായത്തിന്റെ അതിന്റെ ഏഴുമിട്ടും വാക്യം നോക്കാം. ആകയാൽ ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയാണ് എന്ന് നീ പറയാതെ ഇസ്രായേൽ ഗൃഹത്തിന്റെ സന്തതിയെ വടക്കേ ദേശത്തു നിന്ന് ഞാൻ അവരെ നീക്കിക്കളഞ്ഞിരുന്ന സകല ദേശങ്ങളിൽ നിന്നും പുറപ്പെടുവിച്ച് കൊണ്ടുവരുന്ന യഹോവയാണെന്ന് പറയുന്ന കാലം വരും. അവർ തങ്ങളുടെ സ്വന്ത ദേശത്ത് വസിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. വടക്ക് ദേശത്ത് നിന്ന് അവരെ ഞാൻ വരുത്തും. മുപ്പത്തിയൊന്നാം അധ്യായത്തിന്റെ എട്ടാം വാക്യം, ഞാൻ അവരെ വടക്ക് നിന്ന് വരുത്തുകയും ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവരെയും അവരോടുകൂടെ കുരുടനെയും മുടന്തനെയും ഗർഭിണിയെയും നോവുകിട്ടിയവളെയും എല്ലാം ശേഖരിക്കും. നമ്മൾ വായിച്ച ഒരു പക്ഷെങ്കിൽ അത് വിട്ടേക്കാം, എന്നാൽ അവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകന്മാരിലൂടെ വടക്കിനോടൊരു പ്രത്യേക നിർബന്ധം പറയുന്നു. വടക്ക് നിന്ന് അവരെ കൊണ്ടുവരുവാൻ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, ഇസ്രായേലിന്റെ വടക്ക് കിടക്കുന്ന രാഷ്ട്രം റഷ്യയാണ്. പ്രത്യേകാൽ പ്രവചനത്തിൽ ഏറ്റവും വടക്കേറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ മാപ്പ് ശ്രദ്ധിച്ചാൽ അറിയാം, യെരുശലേമിന്റെ ഏറ്റവും വടക്കേറ്റത്ത് കിടക്കുന്ന ഏറ്റവും വലിയ പട്ടണം എന്ന് പറയുന്നത് മോസ്കോ ആണ്. ദൈവം പറയുന്നു, ഐ വിൽ ബ്രിങ് യു ഫ്രം ദ അട്ടർമോസ്റ്റ് നോർത്ത്. എസ്കേൽ 38-39 അധ്യായങ്ങളുണ്ട്. എന്നാൽ ഇവിടെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, വടക്ക് നിന്ന്, അതായത് 25 ലക്ഷം യഹൂദന്മാർ കിടന്ന വടക്ക് ദേശത്ത് നിന്ന് അവർക്ക് കുടിയേറുവാൻ അനുവാദമില്ലാതെ കിടന്നപ്പോൾ മീഖായൽ ഗോർബച്ചോവിന്റെ പെരസ്ട്രോയ്ക്കയും ഗ്ലാസ്നോയിസ്റ്റും ഓപ്പൺനെസ്, തുറന്ന മനസ്സിരി, ഓപ്പൺ ഇമിഗ്രേഷൻ, 1990 മാത്രം 185,000 യഹൂദന്മാർ അവിടെ നിന്ന് കുടിയേറുവാൻ ഇടയായി. 185,000 യഹൂദന്മാർ ഒരു വർഷം ഇവിടെ വചനത്തിൽ പറഞ്ഞ പോലെ അവരുടെ പിതാക്കന്മാരുടെ ദേശത്തിലോട്ട് പോയി. 25 ലക്ഷം കടന്ന ആ റഷ്യയിൽ നിന്ന് വലിയൊരു സമൂഹം ഇസ്രായേൽ കടന്നുപോയതിന്റെ ഫലമായിട്ടാണ് ഇസ്രായേൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങളിൽ ചിലത് ഇന്നും റഷ്യൻ ഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്നു. അത്രത്തോളം റഷ്യയിൽ നിന്ന് ഇവിടെ കുടിയേറിയിരിക്കുന്നു യഹൂദന്മാർ. എന്നാലൊന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തുകൊണ്ടത് സംഭവിച്ചു? ഗോർബച്ചോവിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. എന്നാൽ ഇതിലും പ്രധാനമായിട്ട് ഞാൻ മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കാം. ഈ ഗോർബച്ചോവ് അധികാരത്തിലേറിയ സമയം അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്ന മറ്റനേകർക്കും അത് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ലേ? ബോറിസ് യാൽസിൻ ഉൾപ്പെടെ ഉള്ള വ്യക്തികൾ. ഈ ഗോർബച്ചോവ് ഒരവധിക്കായിട്ട് പോയ സമയം ഓഗസ്റ്റ് മാസം 1991 അദ്ദേഹം മോസ്കോയുടെ മേയറും കമ്മ്യൂണിസ്റ്റിന്റെ തലവനുമായിരുന്നു ബോറിസ് യാൽസിൻ. ഈ ഗോർബച്ചോ പോയ സന്ദർഭം ഉപയോഗിച്ച് അധികാരം കൈവശപ്പെടുത്തുവാൻ ശ്രമിച്ചപ്പോൾ റഷ്യയുടെ മണ്ണിൽ അസ്വസ്ഥതകൾ നടമാടിയ ഒരു സന്ദർഭത്തിൽ കഴിഞ്ഞ അനേക വർഷങ്ങളായി കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ അവരെ അടിമകളാക്കുവാൻ ശ്രമിച്ച വലിയൊരു ഇസ്ലാമിക് സമൂഹം അവിടെ ഉണ്ടായിരുന്നു. 50-60 മില്യൺ മുസ്ലിമുകള് റഷ്യയുടെ തന്നെ വടക്കു ഭാഗത്ത് കിടപ്പുണ്ടായിരുന്നു. അവരെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന് അടിമപ്പെടുത്തുവാൻ കഴിഞ്ഞില്ലേ? എന്നാൽ ഈ ഒരു പ്രത്യേക സന്ദർഭം, ഗോർബച്ചോവ് അങ്ങോട്ട് പോയിരിക്കുകയാണ്, യെൽസിൻ അധികാരത്തിൽ ഏറ്റെടുക്കുവാൻ വേണ്ടിയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു. ഈ സന്ദർഭം ഉപയോഗിച്ച് ഈ സോവിയറ്റ് യൂണിയൻ തകരുക ആണെന്ന് ചിന്തിച്ചാൽ തകരുകയായിരുന്നു. എന്താ സംഭവിച്ചെന്നറിയാമോ? കുറഞ്ഞത് 7 പുതിയ ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ ആ പ്രദേശത്തുണ്ടായി. 7 പുതിയ ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ. ഞാൻ പ്രവചന വിഷയത്തിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ളൊരു ഭാഗം അനേക നാളുകളിൽ ഞാൻ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. വേണമെങ്കിൽ ആ കാര്യം ഒന്നെടുത്ത് എസ്കേൽ 38:6. എസ്കേൽ പ്രവചനം 38:6. ഇതുകൂടെ ഞാൻ ഓടിച്ചു പറയാം, പറഞ്ഞ ശേഷം ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് കടന്നോളാം. എസ്കേൽ പ്രവചനം 38:6. പരിചയമില്ലാത്തവർക്ക് ഞാനൊന്ന് ഓർപ്പിക്കട്ടെ, റഷ്യ അവസാനം ഇസ്രായേലിനെ ആക്രമിക്കാൻ കടന്നു വരുമ്പോൾ ഏതെല്ലാം രാഷ്ട്രങ്ങൾ അവരോടുകൂടെ മാർച്ച് ചെയ്തു വരുമെന്ന് സ്വർഗത്തിലെ ദൈവം 2600 വർഷം മുമ്പ് പറഞ്ഞു. ആർക്കെങ്കിലും അങ്ങനെ പറയാൻ കഴിയുമോ? ആ വിഷയം മാത്രം ചിന്തിച്ചിട്ട് ഇന്ന് രാത്രി ഒന്ന് ഹൃദയം വിനയപ്പെടുത്തുകയാണെങ്കിൽ ഈ വചനം സത്യമാണെന്ന് എല്ലാവർക്കും വിശ്വസിപ്പാൻ കഴിയും. 2600 വർഷം മുമ്പ് റഷ്യയുടെ കൂടെ മാർച്ച് ചെയ്യുന്ന രാഷ്ട്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ 6-ാം വാക്യത്തിൽ കൂശര്, ഗോമര്, പോത്തിരി, ഗോമര്, അവന്റെ എല്ലാ പാടക്കൂട്ടങ്ങളും. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, വടക്കേ അറ്റത്തുള്ള തോകർമ്മഗൃഹവും. അനേക വ്യാഖ്യാതാക്കൾ അത് വ്യാഖ്യാനിപ്പാൻ ശ്രദ്ധിച്ചു. ഞാനും ഇത് വളരെ സംശയത്തിൽ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് എനിക്ക് തറപ്പിച്ച് പറയാൻ കഴിയും, പരിശുദ്ധാത്മാവ് അവിടെ എഴുതിയിരിക്കുന്നു, റഷ്യ അതായത് അറേബ്യൻ ഇസ്ലാമിക് രാഷ്ട്രങ്ങളോട് ചേർന്ന് അങ്ങനെ വരുമെന്ന് ദാനിയൽ 11:40 അതായത് തെക്കേദേശം ഈജിപ്തും ഈജിപ്തിനോട് ചേർന്ന അറേബ്യൻ രാജ്യങ്ങളും ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ വടക്കേ അറ്റത്ത് നിന്ന് വളരെ കപ്പലുകളോടെ അവരവിടേക്ക് യുദ്ധത്തിനായി കടന്നു വരുമ്പോൾ റഷ്യയോടുകൂടെ മാർച്ച് ചെയ്തു വരുന്ന രാഷ്ട്രങ്ങളുടെ പേരുകൾ പറയുമ്പോൾ വടക്കേ അറ്റത്തുള്ള തോഗർമ ഗൃഹം, എന്താണ് ഈ തോഗർമ ഗൃഹം? ബൈത്തോഗർമ, ഹൗസ് ഓഫ് തോഗർമ. ദൈവം അത് ഒരു കൂട്ടം ആളുകളെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒരു കൂട്ടം ആളുകൾ ബൈത്തോഗർമ എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് തോഗർമ. ആ വാക്ക് അപഗ്രഥിച്ചാൽ ടർക്കിഷ് ബ്ലഡുള്ള തുർക്കികളുടെ ചോരയുള്ള ഭവനക്കാർ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, റഷ്യയിൽ പുതുതായിട്ട് 50-60 മില്യൺ ആളുകൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊടിയുയർത്തിക്കൊണ്ട് 7 രാഷ്ട്രങ്ങൾ പുതുതായി പിറന്നു വീണപ്പോൾ 7 രാഷ്ട്രങ്ങളും ഇസ്ലാമിക് ടർക്കിഷ് ബ്ലഡുള്ള രാഷ്ട്രങ്ങളാണ്. ഞാൻ ആ രാഷ്ട്രങ്ങളുടെ പേരെന്ന് പറയാം: അസർബൈജാൻ, കിർഗിസ്ഥാൻ, ഉസ്ബാക്കിസ്ഥാൻ, തജാക്കിസ്ഥാൻ, തർക്ക്മിസ്ഥാൻ, ഖസാക്കിസ്ഥാൻ, ചെച്ചൻസ്. 7 രാഷ്ട്രങ്ങളും. എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് പറയട്ടെ, അത് തുർക്കികളുടെ ചോരയുള്ള ഇസ്ലാമിക് രാഷ്ട്രങ്ങളാണ്. 2600 വർഷം മുമ്പ് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി വടക്കേ അറ്റത്ത് നിന്ന് തോഗർമഗൃഹക്കാരും കടന്നു വരും. സോവിയറ്റ് യൂണിയൻ തകർന്നില്ലായിരുന്നെങ്കിൽ ഈ വചനം നിവർത്തിക്കുവാൻ സാധ്യമല്ലായിരുന്നു. ദൈവം ഗോർബച്ചോവിനെ എഴുന്നേൽപ്പിച്ചത് ഞാനും നിങ്ങളും ജീവിക്കുന്ന ദിവസങ്ങൾ അവിചാരിതമല്ലേ. വടക്ക് നിന്നുള്ള യഹൂദനെ അവന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഗോർബച്ചോവിന്റെ ലിബറൽ പോളിസി അനുവദിച്ചപ്പോൾ ദൈവം പറഞ്ഞ പോലെ വടക്ക് നിന്ന് അവരെ കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അല്ല എന്ന് നിങ്ങൾക്ക് നിഷേധിക്കാമോ? ഇല്ലേ, സത്യമാണിത്. എന്റെ പ്രിയപ്പെട്ടവരോട് വീണ്ടും ഞാൻ പറയട്ടെ, ഇന്ന് രാത്രിയിൽ പറയുവാൻ ആഗ്രഹിച്ച വിഷയം അതാണ്. മറ്റു ഭാഗമൊക്കെ ഞാൻ വിടുകയാണ്, എടുക്കുന്നില്ലേ. ഇന്ന് രാത്രി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് റഷ്യയുടെ തകർച്ച പ്രവചന വെളിച്ചത്തിൽ ഏറ്റവും പ്രധാനമായ മറ്റൊരു സംഭവത്തിലേക്ക് വഴിതെളിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഏകലോക ഗവൺമെന്റിന് വഴിയൊരുക്കി. ഒന്നുകൂടെ വേണമെങ്കിൽ വിശദീകരിക്കാം. സോവിയറ്റ് യൂണിയൻ നിലനിന്ന കാലത്ത്, കമ്മ്യൂണിസം തകരാതിരുന്ന കാലത്ത്, ലോക രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെ പുറത്ത് ഒരു വ്യവസ്ഥിതി നിലവിലുണ്ടായിരുന്നു. ആ വ്യവസ്ഥിതിയുടെ സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലോക രാഷ്ട്രീയ മണ്ഡലങ്ങൾ വാസ്തവത്തിൽ നിയന്ത്രിക്കപ്പെട്ടത്. ആ സിദ്ധാന്തത്തിന്റെ പേരാണ് ശീതയുദ്ധം അല്ലെങ്കിൽ കോൾഡ് വാർ. 2 ലോകമഹായുദ്ധത്തിന്റെ ശേഷം, 45-ന്റെ ശേഷം, അതായത് ഏകദേശം നമ്മൾ ചിന്തിച്ചാൽ 40-50 വർഷങ്ങൾ ലോക രാഷ്ട്രീയ വ്യവസ്ഥിതി നിയന്ത്രിക്കപ്പെട്ടത് ശീതയുദ്ധത്തെ ആസ്പദമാക്കിയാണ് കോൾഡ് വാർ എന്താണ് എന്നുകൂടെ ഞാൻ വിശദീകരിക്കാം. ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവർക്ക് അത്രത്തോളം മനസ്സിലാക്കാൻ കഴിയില്ല. 2 വലിയ സിദ്ധാന്തങ്ങൾ: ഒന്ന് ക്യാപിറ്റലിസം, മറ്റൊന്ന് കമ്മ്യൂണിസം. അതായത് മുതലാളിസ്ത വ്യവസ്ഥിതിയും കമ്മ്യൂണിസവും, റഷ്യയും റഷ്യയോട് ചേർന്നുള്ള ആ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ ഒരു ചേരുവയിൽ നിന്നപ്പോൾ അവയുടെ അതിരിൽ കിടക്കുന്ന മറ്റു രാഷ്ട്രങ്ങൾ യൂറോപ്പിനെ രണ്ടായിട്ട് കീറിമുറിച്ചു, ജർമ്മനിയെ രണ്ടായിട്ട് കീറിമുറിച്ചു, യൂറോപ്പിനെ രണ്ടായി കീറിമുറിച്ചുകൊണ്ട് ഒരു ഭാഗം റഷ്യയുടെ ചായ്വിൽ നിൽക്കുമ്പോൾ മറുഭാഗം അമേരിക്കയുടെ പക്ഷത്ത് നിൽക്കുകയാണ്. ലോകത്തിൽ 2 വലിയ ശക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചുകൊണ്ട് റഷ്യ എന്ത് ചെയ്യുമെന്ന് ഭയപ്പെട്ട അമേരിക്കയും, അമേരിക്ക എന്ത് ചെയ്യുമെന്ന് ഭയപ്പെട്ട റഷ്യയും സകല ആയുധങ്ങളും ഉണ്ടാക്കി അവർ ലോകത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നപ്പോൾ ലോകത്തിൽ റഷ്യയുടെ മൂവ് എന്തായിരിക്കുമെന്ന് ചിന്തിക്കാതെ അമേരിക്കൻ പാർലമെന്റിൽ അല്ലെങ്കിൽ അവരുടെ ഗവൺമെന്റ് യാതൊരു തീരുമാനവും എടുത്തില്ലേ. അമേരിക്കക്കാരും യൂറോപ്പുകാരും എന്ത് ചെയ്യുമെന്ന് നോക്കിക്കൊണ്ട് റഷ്യയും അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് നയിച്ചു. ഞാൻ ഇങ്ങനെ പറയും, വാസ്തവത്തിൽ ലോകത്തെ ഒരു സൂചിമുനയിൽ നിർത്തിയത് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമാണ്. സോവിയറ്റ് യൂണിയന്റെ ആയുധങ്ങളാണ്. അവരുടെ സിദ്ധാന്തം അനുസരിച്ച്, സ്റ്റാലിൻ പറഞ്ഞതനുസരിച്ച്, വി വിൽ ടേക്ക് ഫസ്റ്റ് യൂറോപ്പ് ദെൻ ഏഷ്യ. അങ്ങനെ ഒരു റൈപ്ലം പോലെ രാഷ്ട്രങ്ങൾ ഒന്നൊന്നായി നമുക്ക് വേണ്ടി വീഴുമെന്ന് പറഞ്ഞ് ലോകം മുഴുവൻ ഒരു കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ കൊണ്ടുവന്ന് ഒരു പുതിയ വ്യവസ്ഥിതി, ലോക ഓർഡർ കൊണ്ടുവരുവാൻ കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിച്ചപ്പോൾ ലോകം ഒരു വിധത്തിൽ ഏകദേശം അവരുടെ കയ്യിൽ അമരുവാൻ ഇടയാകാതെ വന്നത് അമേരിക്കയുടെ ആയുധങ്ങളുടെ ശേഷി കൊണ്ടായി. റഷ്യക്കാരെ ആരെയും ഭയപ്പെടാതെ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കുന്നു, എത്യോപ്യയിൽ കയറുന്നു, അംഗോളയിൽ കയറുന്നു, രാഷ്ട്രങ്ങളെ അവർ അങ്ങ് പിടിച്ചെടുക്കുകയാണ്. പിന്നെ അനേക നാളുകൾ കൊണ്ടാണ് അവരെ അവിടെ നിന്ന് ആട്ടിപ്പായ്ക്കുവാൻ കഴിഞ്ഞത്. റഷ്യ ലോകത്തിന് വലിയ പ്രശ്നമായിരുന്നു. എന്നാൽ എൻ്റെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തെ രണ്ടായിട്ട് കീറിമുറിച്ച് രണ്ട് വ്യവസ്ഥിതി. ഈ കമ്മ്യൂണിസം നിലനിന്നിടത്തോളം കാലം ഒരു ഏകലോക ഗവൺമെന്റ് എന്ന് പറയുന്നത് സാധ്യമല്ലായിരുന്നു. കാരണം രണ്ടായിട്ട് ലോകത്തെ കീറിമുറിച്ചു ശീതയുദ്ധം. എന്നാൽ അത് നമ്മളുടെ കാലത്ത് തകർന്നുപോയി. 90s ആരംഭത്തിൽ, 80s അവസാനം, 1980s അവസാനം, 90s ആരംഭത്തിൽ കമ്മ്യൂണിസത്തിന്റെ തകർച്ച ഞാനും നിങ്ങളും കണ്ടു. ലോകം ഒരു പുതിയ ഒരു പടിയിലേക്ക് ചുവടെടുത്തു വെച്ചു. കമ്മ്യൂണിസം വ്യാപരിപ്പിക്കുന്നത് അവർ നിർത്തി. ചൈന അവരുടേതായ കമ്മ്യൂണിസത്തിലേക്ക് മാറി. അവർ ലോകത്തെ കമ്മ്യൂണിസമാക്കുവാൻ അവരും ശ്രദ്ധിക്കാതെ ഒരു പുതിയ വ്യവസ്ഥയിലേക്ക് അവർ മാറുമ്പോൾ എന്തെല്ലാം സംഭവിച്ചു? യൂറോപ്പിൽ നിന്ന് അനേക രാജ്യങ്ങൾ സ്വതന്ത്രമായി, കമ്മ്യൂണിസ്റ്റ് പിടിയിൽ നിന്ന് സ്വതന്ത്രമായി. റഷ്യയിൽ പുതിയ ചില രാഷ്ട്രങ്ങൾ രൂപീകരിക്കപ്പെട്ടു. ലോകത്തിൽ ഒരു സ്വാതന്ത്ര്യം, ഒരു ദീർഘവിശ്വാസം ലോകം വിട്ടതിൻ്റെ ഒരു നന്ദി ലോകത്തിനുണ്ടായി. ഭയങ്ങൾ മാറി സ്വസ്ഥമാകുവാൻ ലോകത്തിന് ഒരവസരം ലഭിച്ചപ്പോൾ ലോകം മറ്റൊരു ചുവടിലേക്ക് വളരെ ത്വരിതഗതിയിൽ കാലെടുത്തു വെച്ചു. നൂറ്റാണ്ടുകളായി അവർ കൊതിച്ചുകൊണ്ടിരുന്നു ഒരു ഏകലോക ഗവൺമെൻറ് കെട്ടിപ്പടുത്തുവാൻ. ഞാൻ അതിനെക്കുറിച്ച് പറയാം, ബൈബിൾ പ്രവചനത്തിൽ നിന്നും ഞാൻ മടങ്ങി വരാം. എന്നാൽ അത് സാധിപ്പിക്കുവാൻ ഇടയായി മാറിയത് കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചയാണ്. കോൾഡ് വാറിന്റെ അവസാനമാണ്. ഇന്ന് രാത്രി എന്റെ ഗൗരവം ഓർക്കണം, അതും നമ്മൾ ജീവിക്കുന്ന ദിവസങ്ങളിൽ സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ഈ ദിവസങ്ങളിൽ അത് സംഭവിച്ചു എന്നുള്ളത് ഓർക്കുക. ഈ മിഖായൽ ഗോർബച്ചോവ് ഇന്ന് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? മിഖായൽ ഗോർബച്ചോവ്, അദ്ദേഹത്തിന്റെ ഒരു ഫൗണ്ടേഷനുണ്ട്. അദ്ദേഹം ദ സ്റ്റേറ്റ് ഓഫ് വേൾഡ് ഫോറം എന്ന് പറഞ്ഞ വലിയൊരു സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ സംഘടനയുടെ ആദ്യത്തെ മീറ്റിംഗ് 1995 September 20-October 1 സാൻ ഫ്രാൻസിസ്കോയിൽ ലോകത്തിലുള്ള അനേക രാഷ്ട്രീയ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി അവിടെ ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. ആ മീറ്റിംഗിൽ എന്താ വിഷയമെന്നറിയാമോ? ആ വിഷയം ഒരു പുതിയ ലോക വ്യവസ്ഥിതി, ഒരു പുതിയ ലോക വ്യവസ്ഥിതി, എ ഗ്ലോബൽ വില്ലേജ്, എ ന്യൂ വേൾഡ് ഓർഡർ. അതിൻ്റെ പ്രസിഡന്റ് ജിം ഗാരിസൺ പറഞ്ഞത് ഞാൻ വായിച്ചറിയാൻ കുറിച്ചു വെച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത് പറഞ്ഞത് 1995 അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, Over the next 20-30 years, we are going to end up with a world government. It is inevitable. 95-il paranju 20-30 varshathinullil ore ekaloka governmentil njangal avasanikkum. Adu athyanta vekshithamaanu. 95-il adu paranjengil 20-30 varshathinullil adu sambhavikkum ennu paranjengil ippol iniyum oru 10-20 varshathinullil adu sambhavikkum ennulladanu avarude kanakkoodu. Ente vishwasavum adu thanneyanu. അത് സംഭവിക്കുവാൻ വേണ്ടി ലോകം തൃതിപ്പെടുന്നത് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ടവർക്കറിയാം, ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന് വേണ്ടി ലോകം ഇരമ്പിക്കേട്ടൊരു മുദ്രാവാക്യമുള്ളതുപോലെ ആഗോളവൽക്കരണത്തിൻ്റെ ആക്രം ലോകത്തിൽ ആകമാനമടിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസം വളർന്നതെന്നറിയാമോ? കമ്മ്യൂണിസം വാസ്തവത്തിൽ ഇത്രയും വളരാൻ കാരണം ലോകത്തിൻ്റെ തൊഴിലാളികൾ ഒന്ന് കരുതി അവർക്കൊരു പുതിയ ലോക വ്യവസ്ഥിതി ഉണ്ടാകും. ഒരു പുതിയ വ്യവസ്ഥിതി, സാമ്പത്തികമുള്ള എല്ലാവരെയും തകർത്തിട്ട് ഞങ്ങൾ ഉയർന്ന് എല്ലാവർക്കും ഒരു സമത്വ സുന്ദരമായ ഒരു ലോകമുണ്ടാകുമെന്ന് അവർ കരുതി. അവരുടെ ചെവികളിൽ കേട്ട മുദ്രാവാക്യം, ലോക തൊഴിലാളികളെ സംഘടിക്കുകയും നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ കിട്ടാനുള്ളത് പുതിയ ഒരു ലോകം, എ ന്യൂ വേൾഡ്. ലോകത്തിലാകമാനം അത് ഇരമ്പി കേട്ടപ്പോൾ കോടി കോടി ആളുകൾ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ വിശ്വസിച്ചു. നഷ്ടപ്പെടുവാൻ വിലങ്ങുകളേ ഉള്ളൂ, നമുക്കൊരു പുതിയ ലോകം, പുതിയ ലോകം, ഒരു സിദ്ധാന്തം, ഒരു പുതിയ ലോകം കെട്ടിപ്പടുത്തുവാൻ കഴിയും. അവർ വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ പിറകിൽ അണിനിരുന്നു. കമ്മ്യൂണിസം തകർന്നപ്പോൾ അവരുടെ ആഗ്രഹങ്ങളും അതോടെ അവസാനിക്കുകയാണ്. എന്നാൽ ആ കമ്മ്യൂണിസത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തികൾ ഇന്ന് മറ്റൊരു മുദ്രാവാക്യം വിളിച്ചു പറയുന്നു, പീസ്, പ്രോസ്പെറിറ്റി ആൻഡ് ലവ് ഫോർ മാൻകൈൻഡ്. സമാധാനം, സന്തോഷം, സുന്ദരമായ സമത്വം ലോകത്തിലെന്ന് പറഞ്ഞുകൊണ്ട് പ്രേകലോക ഗവൺമെന്റ് കെട്ടിപ്പടുത്തുവാൻ ബദ്ധപ്പെടുമ്പോൾ ഇന്ന് രാത്രിയിൽ ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ദാനിയേലിന്റെ പ്രവചനത്തിലേക്ക് മടങ്ങി വരാം. ദാനിയേലിന്റെ പ്രവചനം ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ ഒന്ന് വായിച്ചിട്ട് നമുക്ക് തുടർന്ന് ഈ വിഷയത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. എന്റെ കേൾവിക്കാർ, ഈ വിഷയം വ്യക്തമായി അപഗ്രഥിച്ച് മനസ്സിലാക്കിയാൽ ഒരു സത്യം മനസ്സിലാകും. നമ്മൾ ജീവിക്കുന്നത് ഈ വചനത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ ഏകലോക ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ്. ദാനിയേൽ പുസ്തകം 7:23, നാലാമത്തെ മൃഗം ഭൂമിയിൽ നിന്ന് നാലാമതായി ഉത്ഭവിപ്പാനിരിക്കുന്ന രാജ്യം തന്നെ, അത് സകല രാജ്യങ്ങളിൽ നിന്ന് വ്യത്യാസമുള്ളതായി സർവഭൂമിയെയും ചവിട്ടിക്കളയും. ഈ രാജ്യത്തു നിന്നുള്ള 10 കുമ്പോളം എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാർ, അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. 25 വാക്യത്തിന്റെ അവസാനം, കാലവും കാലങ്ങളും കാലാംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും. കാലം, കാലങ്ങൾ, കാലാംശം, 3.5 വർഷം, ടൈം, ടൈംസ്, ഹാഫ് എ ടൈം. ആ വചനം ശ്രദ്ധിച്ചേ, ടൈം, ടൈംസ് ആൻഡ് ഹാഫ് എ ടൈം. മൂന്നര വർഷം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണ് ഏൽപ്പിച്ചു കൊടുക്കുന്നേ? സകല അധികാരവും ഏൽപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 13:3, വെളിപ്പാട് പുസ്തകം 13:3, അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്ന ഞാൻ കണ്ടു. 2 വാക്യത്തിന്റെ അവസാനം, മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. മഹാസർപ്പം ആരാണ്? 12:9 ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പം. പഴയ പാമ്പായ പഴയ പാമ്പ് സാത്താനും മഹാസർപ്പം, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന സാത്താൻ പഴയ സർപ്പം. എന്റെ കേൾവിക്കാരൊന്ന് ഓർത്തേ, യേശുക്രിസ്തുവിന്റെ മുന്നിൽ അവൻ വന്ന് പറഞ്ഞു, സർവലോകത്തിന്റെ അധികാരം എന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുകയാണ്, എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഞാൻ തരാമെന്ന് പറഞ്ഞു. ഇവിടെ ഒരുവൻ എഴുന്നേറ്റ് വരുന്നു. 2 വാക്യത്തിൽ വെളിപ്പാട് 13:2 വായിച്ചു, സർവലോകത്തിന്റെയും അധികാരം കിട്ടിയ സാത്താൻ തന്റെ ശക്തിയും സിംഹാസനവും അധികാരവും അവൻ ഏൽപ്പിച്ചു കൊടുത്തു. 7 വാക്യത്തിന്റെ അവസാനം, സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. ഒന്ന് വായിച്ചിരുന്നത് ശ്രദ്ധിച്ചേ, ഇതാരുടെ വചനമാണ്? ദൈവത്തിന്റെ വചനമാണ്. ദിസ് ഈസ് ഗോഡ്സ് വേർഡ്, ദൈവവചനമാണ്. 2000 വർഷം, 2400 വർഷം മുമ്പ് പ്രവാചകന്മാരുടെ ദൈവം അരുളി ചെയ്തു, ഒരുവൻ എഴുന്നേറ്റ് വരുന്നു, കാലവും കാലങ്ങളും കാലാംശവും അവന്റെ കയ്യിൽ കൊടുക്കുകയാണ്, സർവഭൂതലത്തിന്റെ അധികാരം അവന് കിട്ടുകയാണ്, അവൻ ലോകത്തിലുള്ള സകല ഗോത്രങ്ങളെയും ഭാഷകളെയും വംശങ്ങളെയും അടക്കി വാഴാൻ പോവുകയാണ്. എന്നെ നിങ്ങളുടെ കാതുകളിൽ ഒരു ഏകലോക ഗവൺമെന്റിന്റെ ശബ്ദം അടിയലച്ചുയരുമ്പോൾ എന്റെ കേൾവിക്കാരായ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, അത് വരാൻ പോകുന്നുവെന്നല്ല, വന്നു എന്ന് പറയുന്നതാണ് സത്യം. യെസ്, അതിന്റെ ഏറ്റവും ക്ലൈമാക്സ് മാത്രമേ ഉള്ളൂ ഞാൻ നിങ്ങളിൽ കാണാനായിട്ടുള്ളത്. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ലോകം വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ കേൾക്കുന്ന വാർത്തകൾ പലതും സത്യമല്ല. നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം. ദൈവജനം പഠിക്കുന്ന ദൈവമക്കൾ ഒന്നാമത് മനസ്സിലാക്കണം, പത്രവാർത്തകൾ വാസ്തവത്തിൽ നമ്മെ കബളിപ്പിക്കുന്നതാണ്. അമേരിക്ക ഇറാഖിൽ കയറിയത് മാസ് ഡിസ്ട്രക്റ്റീവ് വെപ്പൻസ് ഉള്ളത് കൊണ്ടാണ് എന്ന് ലോകത്തിൽ മുഴുവൻ പ്രചരിപ്പിച്ചു. ഭീകരായുധങ്ങളുണ്ട്, അതെടുത്തില്ലെങ്കിൽ ലോകത്തിന് സുരക്ഷിതമല്ലെന്നും പറഞ്ഞ് അമേരിക്കൻ പടയാളികളെ അവിടെ കയറ്റി. അവർക്ക് എന്തെങ്കിലും മാസ് ഡിസ്ട്രക്റ്റീവ് വെപ്പൺ കിട്ടിയോ? ഇല്ലേ. പിന്നെ എന്തിനാ അവരവിടെ കയറിയത്? ഇവർക്കത് അറിയാൻ വയ്യാഞ്ഞാണോ? ഈ ചാരന്മാർക്ക്, ബിൽ ക്ലിന്റൺ പറയുകയുണ്ടായി, അവരുടെ സാറ്റലൈറ്റുകൾക്ക് സദ്ദാം ഹുസൈന്റെ അണ്ടർയാറിന്റെ നിറം അറിയാമെന്ന് പറഞ്ഞപ്പോൾ അവരത് പറഞ്ഞത് അതിശോക്തിയല്ലേ? ചാര കണ്ണുകൾ അത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇറാഖിന്റെ ഏതെങ്കിലും പ്രതലത്തിൽ ഒരു വണ്ടി മാറിയാൽ അമേരിക്കക്കാരൻ അറിയാം. പിന്നെന്തിനാണ് അവൻ അവിടെ കയറിയത്? ലോകം മുഴുവൻ വിശ്വസിച്ചിരിക്കുന്നത് മാസ് ഡിസ്ട്രക്റ്റീവ് വെപ്പൺ എടുക്കാനാണെന്ന അല്ലേ? എന്താണെന്ന് പിന്നെ പറയാം, എന്നാൽ ആദ്യമായിട്ട് ഞാൻ ഓർപ്പിക്കാം. ഏകദേശം ഇറാഖിന്റെ, ഞാൻ കേട്ടതും മനസ്സിലാക്കിയതും, ഇറാഖിന്റെ 4,000 കോടി ഡോളർ അമേരിക്കൻ ഗവൺമെന്റിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. സദ്ദാം ഹുസൈൻ അത് പിൻവലിക്കാൻ തുടങ്ങുന്നുവെന്ന് വാർത്ത കേട്ടപ്പോൾ ലോകം അറിഞ്ഞില്ലേ അവനെ തകർക്കുവാൻ അമേരിക്ക തയ്യാറായി. സാദം ഹുസൈന് പണം പിൻവലിച്ചിരുന്നെങ്കിൽ അമേരിക്കൻ സമ്പൽഘടന തകർന്ന് തരിപ്പണമായനെ, അവരതിനെ അനുവദിച്ചില്ലേ. ലോകം കേൾക്കുന്ന വാർത്തകൾ പലതും ശരിയല്ലെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഞാൻ എൻ്റെ സ്നേഹിതരോട് പറയട്ടെ, യു എൻ മുതലായ സംഘടനകൾ ലോകത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥമായ സത്യം ലോകത്തിന് അറിയില്ലേ. ലീഗ് ഓഫ് നേഷനും യു എനും ഐ എം എഫും വേൾഡ് ബാങ്കും എല്ലാം പ്രവർത്തിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഒരു ഏകലോക ഗവൺമെന്റ്. നിങ്ങളവിടെ ഒരു ലിസ്റ്റ് കണ്ടോ? ലോകത്തിൽ 13 സംഘടനകൾ ഒരു ഏകലോക ഗവൺമെന്റിന് വേണ്ടി ഈ ചരിത്രത്തിന്റെ ഈ കാര്യങ്ങളുടെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ബാങ്ക്, യു എൻഒ, കോമൺ മാർക്കറ്റ്, ഫെഡറൽ റിസർവ്, ഇലൂമിനേറ്റി, സി എഫ് ആർ റൗണ്ട് ടേബിള് മുതലായ സംഘടനകൾ. അതിനെക്കുറിച്ച് വായിച്ചാൽ, വായിക്കാൻ തുടങ്ങിയാൽ ബോറിംഗ് ആണെന്ന് തോന്നും. പക്ഷേ അത് വായിച്ചു നോക്കിയാൽ ഒരു കാര്യം അറിയാം, ഇവരുടെ എല്ലാം ആത്യന്തിക ലക്ഷ്യം സമത്വസുന്ദരമായ ഒരു ലോകം. റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ എന്തിനാ പ്രവർത്തിക്കുന്നത്? ഏകലോക ഗവൺമെന്റിനാ പ്രവർത്തിക്കുന്നത്. യു എൻ എന്തിനാ പ്രവർത്തിക്കുന്നത്? ഏകലോക ഗവൺമെന്റിനാണ് പ്രവർത്തിക്കുന്നത്. ഏകലോക ഗവൺമെന്റിന് വേണ്ടി അവർ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള വാർത്തകളിൽ നിന്ന് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഈ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും വേൾഡ് ബാങ്കും മറ്റും ലോകരാഷ്ട്രങ്ങൾക്ക് വാസ്തവത്തിൽ പണങ്ങൾ കടം കൊടുത്തുകൊണ്ട് അവരെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറ്റുമെന്നുള്ള വ്യാജേന വീണ്ടും പണം കൊടുത്തിട്ട് വഞ്ചിതരായ രാഷ്ട്രങ്ങളെ അവർ പറയുന്ന നിബന്ധനകൾക്ക് ഒപ്പുവെച്ചുകൊണ്ട് അവരുടെ പദ്ധതികൾക്ക് വേണ്ടി അവരെ വലിച്ചിഴക്കുകയാണ്. ലോകമതറിയുന്നില്ലേ? ഇന്ന് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ IMF-ന്റെയും വേൾഡ് ബാങ്കിന്റെയും കടക്കണിയിൽ അമർന്നിട്ട് അവർ പറയുന്ന നിബന്ധനകളൊക്കെ ഒപ്പുവെച്ചു കൊടുത്തു കഴിഞ്ഞു. രാഷ്ട്രങ്ങൾ അവരുടെ സ്വാതന്ത്ര്യങ്ങൾ അടിയറ വെച്ചു കഴിഞ്ഞു. പക്ഷെ ഇതിൻ്റെ പുറകിലുള്ളത് നമ്മൾ വിലയിരുത്തി മനസ്സിലാക്കണം. നമ്മൾ ജീവിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, 1994 അന്ത്യത്തിൻ്റെ അവസാനത്തെ മണിമുഴക്കത്തിൽ ഒന്നാണത്. 1994 ഫൈനൽ ആക്ട് ഓഫ് ഉറോഗ്വേ റൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മൊറോക്കോയിലെ മറാക്കഷ് എന്ന് പറയുന്ന സ്ഥലത്ത് ലോകത്തിലെ 124 രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഒന്നിച്ചുകൂടി 2600 പേജ് വരുന്ന ഒരു വ്യാപാര ഉടമ്പടി അവർ പരിശോധിക്കാൻ തുടങ്ങി. 26,000 പേജുള്ള വ്യാപാര ഉടമ്പടി അവരത് പരിശോധിച്ചിട്ട് 7 കഴിഞ്ഞു 2001 അവർ ഒന്നിച്ചു വന്നു. 7 ഭൂഖണ്ഡങ്ങളിലെ രാഷ്ട്രങ്ങൾ അതിന് ഒപ്പുവെച്ചു കൊടുത്തപ്പോൾ എന്താ ഒപ്പുവെച്ചു കൊടുത്തതെന്നറിയാമോ? വ്യാപാര ഉടമ്പടി. മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യൻ ഉണ്ടായത് മുതൽ ദൂരവ്യാപകമായ ഭവിഷ്യത്തിന് വഴിതെളിക്കുന്ന ഇതുപോലൊരു വ്യാപാര ഉടമ്പടി ഉണ്ടായിട്ടില്ല. ആ വ്യാപാര ഉടമ്പടിയുടെ പേരാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO. നമുക്കിന്നത് വളരെ പരിചയമാണ്. ഈ WTO വളരെ പരിചയമുണ്ടെങ്കിലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ WTOയിലേക്ക് വാസ്തവത്തിൽ അംഗത്വമില്ലാത്ത രാഷ്ട്രങ്ങൾക്ക് പുറകോട്ട് പോവുകയാണ്. അവർക്ക് യാതൊരു വിധത്തിലും സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകത്തില്ലേ. WTO ഒപ്പുവെച്ചതിൻ്റെ ഫലമായി നിങ്ങൾ അടുത്ത ദിവസം മനോരമയിലും മറ്റും വായിച്ചു, തായ്ലൻഡിൽ നിന്ന് മത്സ്യങ്ങൾ ഇറക്കുമതി ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യയിൽ മുഴുവൻ തീരപ്രദേശങ്ങളാണ്. മുഖവന്മാരും മത്സ്യവ്യാപാരികളും ജീവിക്കുന്ന ഇന്ത്യയിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ ജീവിക്കുന്നത് മത്സ്യങ്ങൾ വിറ്റും അതിനെ പിടിച്ചുമാണ്. ഇന്ത്യയിൽ സമൃദ്ധമായ മത്സ്യങ്ങളുണ്ട്. ഈ ഇതിൻ്റെ മധ്യത്തിൽ തായ്ലൻഡിൽ നിന്ന് ചുങ്കമില്ലാതെ മത്സ്യം ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് ചില നാളുകൾക്ക് മുമ്പ് കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ WTO ഒപ്പുവെച്ചത് കൊടുത്തത് കൊണ്ട് WTO പറഞ്ഞാൽ അത് ചെയ്തെങ്കിലേ കഴിയുള്ളൂ. പഞ്ചാബിലും ഹരിയാനയിലും കർഷകരുടെ ഗോതമ്പുകൾ അവരുടെ പാണ്ഡികശാലയിൽ കുമിഞ്ഞുകൂടി കിടക്കുമ്പോൾ WTOയുടെ നിബന്ധനകൾ ഒപ്പുവെച്ചതിൻ്റെ ഫലമായി ലോകത്തിൽ വിലയില്ലാത്ത ഗോതമ്പുകൾ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുവാൻ നമ്മുടെ രാഷ്ട്രം നിർബന്ധിതരാണ്. നമ്മുടെ റബ്ബർ കർഷകർക്കറിയാം, കേരളത്തിൽ റബ്ബറിൻ്റെ വില കയറ്റുവാനോ അതിനെ കുറയ്ക്കുവാനോ ഇന്ത്യൻ ഗവൺമെൻറ്റിന് സാധ്യമല്ല. WTO ഒപ്പുവെച്ചു കൊടുത്തു കഴിഞ്ഞു. എന്നാൽ ഈ WTO ഒപ്പുവെച്ചതിൻ്റെ ഫലമായി എൻ്റെ കേൾവിക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കണം, ദൈവാത്മാവിൻ്റെ മറ്റൊരു സത്യം പഠിപ്പിച്ചു, ലോകം വലിയ ധനികരായി മാറാൻ പോവുകയാണ്. $100 billion $200 billion ആയി മാറിക്കഴിഞ്ഞു WTO വന്നു കഴിഞ്ഞപ്പോൾ. പക്ഷെങ്കിൽ ഈ പണം കിട്ടുന്ന ആർക്കാണെന്നറിയാമോ? സാധാരണക്കാരനല്ലേ. ഇത് മുഴുവൻ ധനികന്മാർക്ക് കിട്ടുകയാണ്, വ്യാപാരികൾക്ക് കിട്ടുകയാണ്, ഉന്നതന്മാർക്ക് കിട്ടുകയാണ്. കർഷകനോ പണികാരനോ പാടത്ത് പണിയുന്നവനോ അതിൻ്റെ വില കിട്ടത്തില്ല. റബ്ബറിൻ്റെ വില കുറയുമ്പോൾ, റബ്ബറിൻ്റെ വില വാസ്തവത്തിൽ അതിൻ്റെ ശരിക്ക് പ്രോഫിറ്റ് ഈ ടയറുകൾ ഉണ്ടാക്കുകയും ഇത് മാനുഫാക്ചർ ചെയ്യുകയും ചെയ്യുന്ന വലിയ ഉന്നതകട വ്യാപാരികളാണ്. അതുകൊണ്ട് നമുക്കെന്ന എന്ന് ചോദിച്ചേക്കാം. അതുകൊണ്ട് തന്നെ യാക്കോബ് ലേഖനം 5 ഞാൻ ഒരു കാര്യം കാണിക്കുക. അന്ത്യകാലത്ത് അങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ത്യകാലത്ത് പാവപ്പെട്ടവൻ്റെ പണം പിന്നെയും നഷ്ടപ്പെട്ടിട്ട് പണക്കാരൻ പണക്കാരനാകും. WTO ഒപ്പുവെച്ചതുകൊണ്ട് ലോകത്തിലാകമാനം, നിങ്ങൾക്കറിയാമോ, അമേരിക്കയിലെ ചെറിയ കർഷകർ അടച്ചുപൊട്ടുവാൻ അമേരിക്കൻ ഗവൺമെൻറ് പറഞ്ഞു. സംശയമുണ്ടെങ്കിൽ ഞാൻ പത്രങ്ങളിൽ വന്നത് ഫോട്ടോ കോപ്പി എടുത്ത് അയച്ചുതരാം. മാതൃഭൂമിയിൽ വന്നത്, അമേരിക്കയിൽ കർഷകന്മാർ ആത്മഹത്യ ചെയ്യുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, അമേരിക്കൻ കർഷകരോട് അമേരിക്കൻ ഗവൺമെന്റ് പറഞ്ഞു, ഗെറ്റ് ബിഗ് ഓർ ഗെറ്റ് ഔട്ട്, ഒന്നുകിൽ വലിയതാകുക അല്ലെങ്കിൽ നീ പുറത്തു പോകുക. എന്താ കാരണം? അമേരിക്കൻ ഗവൺമെന്റും ലോകത്തിലുള്ള ഗവൺമെന്റും ധനവാന്മാർക്ക് സമ്പന്നന്മാർക്ക് വലിയ സമ്പന്നതയുണ്ടാകുവാൻ അന്ത്യകാലത്ത് കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. നോയ്ക്കേ വചനത്തിൽ അങ്ങനെയാണോ പറഞ്ഞതെന്ന്? 5 എടുത്താട്ടെ, അല്ലയോ ധനവാന്മാരെ, വേദപുസ്തക ഭാഷയാണ്, അല്ലയോ ധനവാന്മാരെ എന്ന് പറഞ്ഞിട്ട് 3 അന്ത്യകാലത്ത്, 3 അവസാനം, അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിക്കുന്നു, അല്ലയോ ധനവാന്മാരെ, അല്ലയോ വ്യാപാരികളെ, ലോകത്തിന്റെ ധനവാന്മാരെ, അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ സ്വരൂപിക്കുകയാണ്. അത് പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു, നിലങ്ങൾ കൊയ്തവന്റെ കൂലി നിങ്ങൾ പിടിച്ചു വെക്കുന്നു, കൊയ്ത്തുകാരൻ നിലവിളിക്കുന്നു എന്ന് പറഞ്ഞാൽ താഴെക്കിടയിൽ കിടക്കുന്ന കർഷകനും അതുപോലുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവൻ കരയുന്നു. ആണോ ഇന്ന് ലോകത്തിൽ? ആണോ? എന്റെ കേൾവിക്കാരെന്ന് ചിന്തിച്ചു നോക്കിയേ, ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നത് എന്താണ്? കേരളത്തിൽ മാത്രമല്ല, അമേരിക്കയുടെ കർഷകന്മാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പത്രത്തിൽ വന്ന വാർത്തകൾ ഞാൻ അത് കത്തിയത് വെച്ചിട്ടുണ്ട്. മാതൃഭൂമിയിൽ വന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ. എന്താ ഇതിന്റെ കാരണം? ധനവാന്മാർ ധനവാന്മാരാകുന്നു. അമേരിക്കൻ സർക്കാർ അവരുടെ കൃഷിക്കാരോട് പറഞ്ഞു, ഗെറ്റ് ബിഗ് ഓർ ഗെറ്റ് ഔട്ട്, ഒന്നുകിൽ നിങ്ങൾ വലിയ കൃഷിക്കാരാകുക, ചെറിയ കൃഷിക്കാർ പുറത്തു പോകുക. കേരളത്തിൽ വയനാടിന്റെ പ്രദേശത്ത് എന്നപ്പോൾ കരയുന്ന കർഷകരെ കാണുവാൻ എനിക്ക് കഴിഞ്ഞു. ഒരു കുടുംബത്തെ ഞാൻ കണ്ടു. ആ കുടുംബം, ഞാനൊരു ഓപ്പൺ എയറിനോട് പ്രസംഗിച്ചപ്പോൾ രാത്രി സമയം മഞ്ഞുകൊള്ളാതെ അവിടെയുള്ള ഒരു ബസ്സിനകത്ത് കയറി ഞാൻ ഇരുന്നപ്പോൾ ആ കുടുംബത്തിലെ നാഥയും കുഞ്ഞുങ്ങളും എൻ്റെ അടുക്കൽ മഞ്ഞുകൊള്ളാതെ ഇരിക്കുകയായിരുന്നു. ചോദിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെയുള്ളതൊക്കെ വിറ്റ് അവിടെ ചെന്ന് 5 ഏക്കർ സ്ഥലമെടുത്തു, ബാങ്കിൽ നിന്ന് കടമെടുത്തു, അവർ തേയിലത്തോട്ടം വെച്ചു പിടിപ്പിച്ചു, വെള്ളം കോരി വളർത്തി, 3 കഴിഞ്ഞു തേയിലത്തോട്ടം വളർന്ന് അതിൻ്റെ തേയില നുള്ളിയെടുത്ത് വിൽക്കുവാനുള്ള സമയമായപ്പോൾ ഇത് നുള്ളിയെടുത്താൽ കൂലി കൊടുക്കുവാൻ വില കിട്ടാത്ത സ്ഥിതിയായി. ഞാൻ പറഞ്ഞു, കുറെ സ്ഥലം അങ്ങ് വിറ്റിട്ട് ബാങ്കിലെ കടമങ്ങ് വീട്ട്, സാറേ ആർക്കും സ്ഥലം വേണ്ട, ആർക്കും സ്ഥലം വേണ്ട. ബാങ്കിൽ നിന്ന് കടമെടുത്ത് ആശയോടെ ആ കൃഷിയെ ഉൽപ്പാദിപ്പിച്ചൊരു നിലയിൽ വന്നപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് ഈ തേയിലകളും മറ്റും ഇറക്കുമതി ചെയ്തപ്പോൾ ഇവിടെയുള്ള കർഷകൻ തകർന്നു പോകുമ്പോൾ ഇവിടെയുള്ള ബ്രൂക്ക് ബോണ്ടും ഇവിടെയുള്ള അതുപോലുള്ള കമ്പനിക്കാരൻ കോടികൾ വാരിക്കൂട്ടുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ 2000 മുമ്പ് പറഞ്ഞു, അന്ത്യകാലത്ത് ധനവാന്മാരെ, നിങ്ങൾ ധനം സമ്പാദിക്കുമ്പോൾ കർഷകൻ തകരുന്നു. വചനം വചനമാണോ എന്ന് ചിന്തിച്ചാൽ മതി, ഇത് ദൈവവചനമാണോ എന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ഇന്ന് ഇത് സംഭവിക്കുന്നു എന്ന് നോക്കുക. 100 ബില്യൺ വ്യാപാരം WTO ഒപ്പുവെച്ചപ്പോൾ 200 ബില്യൺ ആയിട്ട് ഉയർന്നപ്പോൾ ഈ പണം മുഴുവൻ താഴെക്കടയിലുള്ളവൻ അല്ല കിട്ടുന്നത്, വ്യാപാരികൾക്കാണ്. ലോക വ്യവസ്ഥിതിക്ക് വ്യത്യാസം വന്നു കഴിഞ്ഞു. എന്നാൽ ഈ വ്യവസ്ഥിതികൾക്ക് വ്യത്യാസം വന്നപ്പോൾ നമ്മൾ ഒരു സത്യം മനസ്സിലാക്കണം. ലോകം അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്വാതന്ത്ര്യമില്ലാതെ നമ്മുടെ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ, മടിച്ചു നിന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ അതിനൊപ്പുവെച്ച് കൊടുക്കുവാൻ നിർബന്ധിതരായി മാറി. ഒരു ഏകലോക ഗവൺമെന്റിന്റെ സകല കാര്യങ്ങളും ഒരുക്കപ്പെട്ട് കഴിഞ്ഞു. ആർക്കെങ്കിലും കാശുകാരാകണമെങ്കിൽ ഇപ്പോഴാ ബിസിനസ് തുടങ്ങേണ്ട സമയം. ഇന്റർനാഷണൽ ലെവലിൽ ബിസിനസ് തുടങ്ങിയാൽ ബൈബിൾ പറയുന്നു പണമുണ്ടാകും. ഞാൻ പറയുന്ന സംശയമാണെങ്കിൽ നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ചാൽ മതി, പണം ധാരാളം ഉണ്ടാകും. ഒരു കൃഷിക്കാരനാകുവാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ പണം പോവുകയും ചെയ്യും. കാരണം ആ കാലഘട്ടമാണ് വചനം ചൂണ്ടിക്കാണി. താഴെക്കിടയിലുള്ളവനെ തകർക്കുന്ന കാലഘട്ടം. എന്തുകൊണ്ടാണ്? ഏകലോക ഗവൺമെന്റിന് വേണ്ടിയുള്ള പാച്ചിലാണ്. ഞാൻ അതോടുള്ള ബന്ധത്തിലുള്ള വാക്യങ്ങൾ എടുക്കുന്നില്ല. നിങ്ങളെ സംശയമുള്ളവർ വെളിപ്പാട് 18:19, വെളിപ്പാട് 3:17 ഒക്കെ എടുത്തു നോക്കിയാൽ അവിടെ വ്യാപാരികൾ ധനം സമ്പാദിക്കുന്ന പറയുന്നുണ്ട്. ആ വിഷയം ഇന്നെൻ്റെ വിഷയമല്ലാത്തത് കൊണ്ട് അവിടെ ഞാൻ എടുക്കുന്നില്ലേ. എന്നാൽ ഈ അന്താരാഷ്ട്രീയ നിലവാരത്തിൽ ഏകലോക ഗവൺമെന്റിന് വേണ്ടി ഞാൻ ഓർപ്പിച്ച പോലെ ഒരു കൂട്ടം വലിയ സംഘടനകൾ പ്രവർത്തിക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും വചനത്തിൽ പറഞ്ഞ പോലെ 100% കൃത്യമായിട്ട് നടക്കുമെന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവ് ഞാൻ പറയാം. ആദ്യമായിട്ട് ഏകലോക ഗവൺമെന്റ് സ്ഥാപിക്കുവാൻ ശ്രമിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു. നമുക്കെന്ന് എടുത്തു നോക്കാം, 9-ാം അധ്യായം എടുത്ത്, ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം. നാം വന്ന ദിവസങ്ങളെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ വിലയിരുത്തുവാൻ 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ദൈവം നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു. അവരോട് അരുളിച്ചത് എന്തെന്നാൽ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവേ. ബി ഫ്രൂട്ട്ഫുൾ, മൾട്ടിപ്ലൈ ആൻഡ് ഫിൽ ദ എർത്ത്. ബി ഫ്രൂട്ട്ഫുൾ, മൾട്ടിപ്ലൈ ആൻഡ് ഫിൽ ദ എർത്ത്. നിങ്ങൾ ലോകത്തിൽ ചിതറി മുഴുവൻ നിറയണം. 11-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. മനുഷ്യൻ പറയുന്നത് എന്താ? വരുവീൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്നൊരു ഗോപുരവും പണിയുക, നമുക്കൊരു പേരുമുണ്ടാക്കുക. ദൈവം പറഞ്ഞു, ബി ഫ്രൂട്ട്ഫുൾ, മൾട്ടിപ്ലൈ ആൻഡ് ഫിൽ ദ എർത്ത്. മനുഷ്യൻ പറഞ്ഞു, പോകല്ലേ, നമുക്ക് ഒന്നിച്ചിരിക്കാം, നമുക്ക് ഒന്നിച്ചു വളരാം, നമുക്കൊരു പേരുണ്ടാക്കാം, നമുക്ക് ഉയരാം. ഏകലോക ഗവൺമെന്റിന്റെ ആരംഭം അവിടെയാണ്. സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ആ ദൈവത്തിനറിയാം മനുഷ്യൻ ചെയ്യുവാൻ നിരൂപിക്കുന്നത് സാധിക്കും. എന്തുകൊണ്ടാണ് 4-ാം വാക്യത്തിൽ പറയുന്നത്? ആ അധ്യായത്തിൻ്റെ 6-ാം വാക്യം നോക്കിയേ. അപ്പോൾ യഹോവ, ഇതാ ജനമൊന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയുമൊന്ന്, ഇതും അവർ ചെയ്യുവാൻ തുടങ്ങുന്നു, അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകില്ലേ. മനുഷ്യൻ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അസാധ്യമാകില്ലേ. വേൾഡ് ട്രേഡ് സെന്ററെ താഴെ കൊണ്ടുവരണമെന്ന് ചിന്തിച്ചാൽ അത് കൊണ്ടുവരാൻ മനുഷ്യന് സാധിക്കും. എങ്ങനെ സാധിക്കും? അവർ ഒന്നിക്കണം. ആണോ? ബിൻ ലാദൻ ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാൻ ഗുഹയിലായിരിക്കും. അമേരിക്കയിലുള്ള ഭീകരവാദികളും ലോകത്തിലുള്ള ഭീകരവാദികളും കൂടെ ഒന്നിച്ചപ്പോൾ വേൾഡ് ട്രേഡ് സെന്റർ മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ പെന്റഗൺ പോലും അടിക്കുവാൻ അവർക്ക് കഴിഞ്ഞെങ്കിൽ, ദൈവത്തിന്റെ വചനം ഓർപ്പിച്ചതോർക്കുക, മനുഷ്യൻ ചെയ്യുവാൻ നിരൂപിക്കുന്നത് അസാധ്യമാകില്ലേ. ഇറ്റ് ഈസ് പോസിബിൾ. എങ്ങനെയാണ്? ദൈവം രണ്ടു കാര്യം പറഞ്ഞു. ഇതാ ജനം ഒന്ന്, അവർക്ക് ഭാഷയും ഒന്ന്. ഇതാ ജനം ഒന്ന്, അവർക്ക് ഭാഷയും ഒന്ന്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് അവർ ചെയ്യുവാൻ നിരൂപിക്കുന്ന അതൊന്നും അസാധ്യമാകില്ല. മനുഷ്യൻ ഒന്നിച്ചു വന്നാൽ അവൻ്റെ ജ്ഞാനം ഒന്നിച്ച് പൂളിയും, അവൻ്റെ ആശയങ്ങൾ വിനിമയം ചെയ്യുമ്പോൾ അവന് പലതും ചെയ്യുവാൻ കഴിയും. ദൈവം അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം അവിടെ വായിക്കുന്നു, വരുവീൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ ഭാഷ കലക്കുക എന്നാണ് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ഭൂതലത്തിലൊക്കെയും അവരെ ചിന്നിച്ചു. 10-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ഇവരാൽ ജാതികളുടെ ദ്വീപുകളും, അതാത് ദേശത്തിൻ്റെ ഭാഷ ഭാഷയായും ജാതി ജാതിയായും കുലം കുലമായും പിരിഞ്ഞു. ലോകരാഷ്ട്രങ്ങൾ ഭാഷയ്ക്കനുസരിച്ച് പിരിഞ്ഞു. ഇത് തന്നെ മതി ദൈവജനം സത്യമാണെന്നറിയാൻ. ഭാഷ പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നു, ഏത് രാഷ്ട്രത്തിനും കോർ ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജ് അനുസരിച്ചാണ് രാഷ്ട്രമുണ്ടായിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഒരുപക്ഷെ സാൻസ്ക്രിറ്റ് ആയിരിക്കാം. സാൻസ്ക്രിറ്റിൽ നിന്ന് ഹിന്ദിയും തെലുങ്കും തമിഴും മലയാളവും കന്നഡയെല്ലാം ഉണ്ടായി. നമുക്ക് ആ കോർ ലാംഗ്വേജ് മൂലം രാഷ്ട്രങ്ങൾ രാഷ്ട്രങ്ങളായി പിരിയുകയാണ്. അല്ലേ? ചൈനീസ് ഭാഷ സംസാരിക്കുന്നവരെല്ലാം കൂടെ ഒന്നിച്ചു കിടക്കുന്നു, റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരെല്ലാം കൂടെ ഒന്നിച്ചു കിടക്കുന്നു. ഭാഷ ഭാഷയായി കുലം കുലമായി രാഷ്ട്രങ്ങൾ പിരിഞ്ഞു. ഈ രാഷ്ട്രങ്ങൾ ഒന്നിക്കാതിരിപ്പാൻ, ഇവരൊന്നിച്ചു വരാതിരിപ്പാനാണ് ദൈവം ഇങ്ങനെ ചെയ്തത്. എന്നാൽ ഇന്നോ അവരൊന്നിച്ചു കഴിയൂ. മനുഷ്യൻ ഒന്നിച്ചെന്ന് മാത്രമല്ല, അവൻ്റെ ആശയവിനിമയം നടത്തുവാൻ അവന് ഭാഷയും ഒന്നായി കഴിഞ്ഞു. ആ ഭാഷ എന്താണ്? ഇന്റർനെറ്റിൻ്റെ ഭാഷയാണ്. പണ്ടത്തെ കാലത്ത് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നു, ആരോടെങ്കിലും ഒരു വാർത്ത അറിയിക്കണമെങ്കിൽ കമ്പിത്തപാൽ ഓഫീസിൽ പോയി നിൽക്കുന്നത് കുറ്റപ്പെടി ഉണ്ടായിരുന്നു പറഞ്ഞത്. ഞാൻ അവിടെ പോയി നിന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിത് കാണാൻ പോയി നിന്നത് എനിക്ക് ഓർമ്മയുണ്ട്. കടുകട എന്നും പറഞ്ഞ് അടിക്കുന്നത് അവിടെ നിന്ന് കമ്പിത്തപാൽ വഴി വാർത്തകൾ അത്യാവശ്യമുള്ളത് അയക്കുമായിരുന്നു. ഇപ്പോഴോ പോക്കറ്റിൽ നിന്ന് എടുത്ത് 2-3 ഞെക്ക് SMS പോയി കഴിഞ്ഞു. ലോകം അത്രത്തോളം ഉയർന്നു കഴിഞ്ഞു, ലോകം മുഴുവൻ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞു. നമ്മളത് മനസ്സിലാക്കണം. ഞാനൊരു സംഭവം ഓർത്തു പോന്നു. എൻ്റെ മാതൃസഭ റാന്നി ചേത്തകലാണ്. ആ സഭയിലുള്ള ഒരു സഹോദരൻ ഒരു ഹാർട്ട് സർജറി, ഞാൻ ഇന്ന് എറണാകുളത്ത് താമസിക്കുന്ന എൻ്റെ വീടിൻ്റെ അടുക്കൽ മാതാമൃതമായി ഹോസ്പിറ്റൽ നടത്തി. അദ്ദേഹത്തിൻ്റെ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുകയാണ്. അല്പം കോംപ്ലിക്കേറ്റഡ് ഓപ്പറേഷനാണ്. ഈ ഓപ്പറേഷൻ കഴിഞ്ഞാണ് ഞാനിത് അറിഞ്ഞത്. ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ ആ ഡോക്ടർമാർ കുഴഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സന്ദർഭത്തിൽ എന്ത് നടന്നെന്നറിയാമോ? അമേരിക്കയിൽ ഈ ഓപ്പറേഷൻ ഇന്റർനെറ്റിൽ കൂടെ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ അത് ചെയ്യുവാനായിട്ട്. പറഞ്ഞപ്പോൾ അവർ കൊടുത്ത ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഇവിടെ ഓപ്പറേഷൻ ചെയ്തപ്പോൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുവാനും അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇതാ മനുഷ്യൻ ഒന്ന്, അവന് ഭാഷയും ഒന്ന്. അവൻ ചെയ്യുവാൻ നിരൂപിക്കുന്നത് അവൻ അസാധ്യമാകില്ല. ലോകം ഒരു ഭാഷയുടെ ഉള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞു. ലോകവ്യാപകമായി ഇന്റർനെറ്റ് മൂലം കമ്പ്യൂട്ടർ മൂലം മനുഷ്യൻ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞു. ഉണ്ടാകുമെന്നല്ല, ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞു. ഈ സന്ദർഭത്തിലാണ് ഒരു ഏകലോക ഗവൺമെന്റിന് വേണ്ടി ലോകം മുഴുവൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നത്. ദൈവത്തിന്റെ വചനം അനുസരിച്ച് അവൻ നിരൂപിക്കുന്നത് അസാധ്യമാകില്ല. അവൻ ചെയ്യുവാൻ നിരൂപിക്കുന്നത് അസാധ്യമാകില്ല. എന്നാൽ ഇന്ന് ഭയപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. അത് ഭയപ്പെടേണ്ട കാര്യം തന്നെയാ. എന്താണെന്ന് ചോദിച്ചാൽ, താമസിയാതെ ഈ അന്തിക്രിസ്തു അധികാരത്തിൽ കടന്നു വരാനായിട്ട് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഇൻഫ്ലേഷൻ, അതിൻ്റെ പേരാണ് എക്കണോമിസ്റ്റുകൾ പറയുന്ന ഹൈപ്പർ ഇൻഫ്ലേഷൻ ഉണ്ടാകും. അതെങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ, അവരെല്ലാം കണക്കാക്കുന്നു ഒരു വലിയ സാമ്പത്തിക തകർച്ച ഉണ്ടാകും. അതെങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ, അവർ പറയുന്നു ലോകം മുഴുവൻ ഇന്ന് സാമ്പത്തിക വ്യാപാരത്തിലും മറ്റും ബന്ധപ്പെട്ട് കഴിഞ്ഞു. അവർ ഇന്റർലിങ്ക്ഡായി കഴിഞ്ഞു. എന്തുകൊണ്ടാണ്? ജപ്പാനിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രശ്നമുണ്ടായപ്പോൾ ന്യൂയോർക്ക് സ്റ്റോക്ക് മാർക്കറ്റും ബോംബെ സ്റ്റോക്ക് മാർക്കറ്റും ഇടിഞ്ഞു പോയത് ലോക വ്യാപകമായി അത് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ്. ഇന്നിവിടെ ഒരുപാട് കാറുകൾ വന്ന് കിടപ്പുണ്ട്. ജപ്പാൻ കാറുകള്, കൊറിയൻ കാറുകളും ഒക്കെയാണ് ഇവിടെ കിടക്കുന്നത്. എന്താ കാരണം? അടുത്ത സമയത്തും പത്രത്തിൽ കണ്ടു, ജപ്പാന്റെ കാറ് ചൈനയിൽ ഉണ്ടാക്കി യൂറോപ്പിൽ മാർക്കറ്റ് ചെയ്യുന്നു. ജപ്പാൻകാരൻ്റെ തായ്ലൻഡുകാരൻ്റെ കാറുകൾ ഇന്ത്യയിൽ ഉണ്ടാക്കി ഇവിടെ മാർക്കറ്റ് ചെയ്യുന്നു, അത് എക്സ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയിൽ വിൽക്കുന്ന ജീൻസ് ബാംഗ്ലൂരിൽ ഉണ്ടാക്കുന്നു. അന്താരാഷ്ട്രീയമായി തൊഴിൽ വേതനം കുറവുള്ള രാഷ്ട്രങ്ങളിൽ ഫാക്ടറികൾ സ്ഥാപിച്ച് ഇന്ന് ആ ലേബലുകൾ എടുത്തു കളഞ്ഞു. പണ്ടൊക്കെ ഒരു സാധനം മേടിച്ചാൽ, സോണി എന്ന് പറയുന്ന ഒരു ടിവിയോ ഒരു റേഡിയോയോ മേടിച്ചാൽ സോണി മെയ്ഡ് ഇൻ ജപ്പാൻ, കണ്ണുമടച്ചങ്ങ് മേടിച്ചാൽ മതി, ജപ്പാനാ. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും സാധനം എടുത്തോ അവിടെ മെയ്ഡ് ഇൻ ഇന്നിടത്തെന്ന് കാണത്തില്ല, സോണി എന്ന് മാത്രമേ കാണത്തുള്ളൂ. സോണി ചിലപ്പം തായ്ലൻഡിലായിരിക്കും, ഇന്ത്യയിലായിരിക്കും, ചൈനയിലായിരിക്കും ഉണ്ടാക്കിയത്. എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനാണ് അവരുടെ രാജ്യം. ലോകം മുഴുവൻ, ജപ്പാൻ മാത്രമല്ല, ആഗോളമായി അവരുടെ രാജ്യമായി മാറിക്കഴിഞ്ഞു. ലോകം മുഴുവൻ ആ വിധത്തിൽ വ്യാപാരത്തിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ ബന്ധപ്പെട്ടത് കൊണ്ട് ലോകത്തിൽ ഏറ്റവും വലിയ അപകടമുണ്ടാകാൻ പോകുന്നു. ഇത് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. എന്താണ് അപകടമെന്നറിയാമോ? ലോകത്തിൽ ഒരു സമ്പൽഘടനയ്ക്ക് തകർച്ച വന്നാൽ ലോകത്തിൽ ആഗോളമായി അത് സംഭവിക്കുമെന്നുള്ളത് വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇത് പ്രസംഗിച്ചു തുടങ്ങിയിട്ട് കുറേ നാളായെന്ന് ഞാൻ പറയും. എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരൻ മനസ്സിലാക്കണം, ലോകരാഷ്ട്രങ്ങളിൽ മിക്കതും സാമ്പത്തിക തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പൽ രാജ്യമെന്ന് പറയുന്ന അമേരിക്ക, നിങ്ങൾക്കറിയാം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കടക്കാരായ അമേരിക്ക മാറിക്കഴിഞ്ഞു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കടക്കാർ. അവരുടെ കടം 2002 6 ട്രില്യൺ കഴിഞ്ഞു. 6 ട്രില്യൺ എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. 1 എഴുതിയിട്ട് 12 0 ഇട്ടാൽ മതി, 6 ട്രില്യൺ കിട്ടും. അപ്പൊ 6 എഴുതിയിട്ട് 12 0 ഇട്ടാൽ 6 ട്രില്യൺ. അത്രയും അമേരിക്കൻ ഗവൺമെന്റിന്റെ കടമാണ്. ആ കടം ഒരു ഗവൺമെന്റിനും വീട്ടാൻ കഴിയാത്തത് കൊണ്ട് അവരതിന്റെ പലിശ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ പലിശ $1 ബില്യൺ $1 day. ഒരു ദിവസം $1 ബില്യൺ കൊടുക്കും. $1 ബില്യൺ എന്ന് പറഞ്ഞാൽ 1 എഴുതിയിട്ട് 9 0 ഇടണം. ഈ January 3 എൻ്റെ കയ്യിൽ കിട്ടിയ ബിസിനസ് വേൾഡ് എന്ന് പറയുന്ന ഒരു മാസിക ഞാൻ യാത്ര ചെയ്തപ്പോൾ ഈ മാസിക കണ്ട് ഞാൻ മേടിക്കുകയായിരുന്നു. ഇതിൻ്റെ ഒരു സെല്ലറോട് കോപ്പി എടുക്കാൻ സാധിച്ചില്ലേ? ദ വേൾഡ്സ് മോസ്റ്റ് പവർഫുൾ കറൻസി ഇസ് ഓൺ വീക്ക് ഗ്രൗണ്ട്. വിൽ ഇറ്റ് സ്ലൈഡ് ജെന്റ്ലി ഓർ ടംബിൾ ഇൻ ഹറി? ദ ഡിക്ലൈൻ ഓഫ് ദ ഡോളർ. ഇതിൻ്റെ വാർത്ത മുഴുവൻ വായിച്ചാൽ സാധാരണക്കാരന് ഒരു അല്പം ഞെട്ടലുണ്ടാകും. എങ്കിലും അതൊന്ന് വായിച്ച് ചിലതെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധന്മാർ അവരുടെ ഫോട്ടോ സഹിതം ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്ത് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ മേടിക്കുക. ബിസിനസ് വേൾഡ് ജാനുവരി മാസം 3-ാം തീയതി ഇറങ്ങിയതാണ്. ഒരു കോപ്പി മേടിച്ചിട്ടൊന്ന് വായിച്ചു നോക്കുകയും ദ ഡിക്ലൈൻ ഓഫ് ദ ഡോളർ എന്ന് പറഞ്ഞ് വായിച്ചു വരുമ്പോൾ ട്രഷറി സെക്രട്ടറി ടു ദ US പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ, ഇറ്റ് ഈസ് അവർ കറൻസി ബട്ട് ഇറ്റ് ഈസ് യുവർ പ്രോബ്ലം. ഇത് ഞങ്ങളുടെ പണമാണ്, പക്ഷേ പ്രശ്നം നിങ്ങളുടേതാണ്. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇസ് നോട്ട് കേപ്പബിൾ ഓഫ് ബാലൻസിങ് ഇറ്റ്സ് ബഡ്ജറ്റ്. ഇറ്റ് അലൗസ് ഇറ്റ്സെൽഫ് ടു ഹാവ് എനോർമസ് ഡെറ്റ്. അമേരിക്കൻ ഗവൺമെന്റിന്റെ സമ്പൽഘടനയെ ബാലൻസ് ചെയ്യാൻ അവർക്ക് കഴിയാത്തത് കൊണ്ട് കടങ്ങൾ കുമിഞ്ഞുകൂടുവാൻ അവരുടെ സർക്കാർ അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അനുവദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നിന്ന് അടുത്തായിട്ട് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇൻ 2005 ആർ വി അബൌട്ട് ടു സീ ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ഫേസിംഗ് ദ ഗ്ലോബൽ എക്കോണമി ഇൻ 2005 ഈസ് ലൈക്ലി ടു ബി ദ ഡിക്ലൈൻ ഓഫ് ദ ഡോളർ. 2005 ലോക സമ്പൽഘടന അഭിഹരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം അമേരിക്കൻ ഡോളറിന്റെ ഡിക്ലൈൻ തകർച്ചയായിരിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധന്മാർ കണക്കാക്കുന്നു. ദ വേൾഡ്സ് മോസ്റ്റ് പവർഫുൾ എക്കണോമി ഹാസ് എ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഓഫ് $165 billion ആൻഡ് ഫൈനൻഷ്യൽ ഡെഫിസിറ്റ് ഓഫ് $58 billion. ഇത് പറഞ്ഞു വന്നിട്ട്, ഇതിന്റെ കണക്കുകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു വന്നിട്ട് എന്നെ അതിശയിപ്പിച്ച കാര്യം, ഇതൊരു ബൈബിൾ മാസികയല്ല, ഒരു രാഷ്ട്രീയ മാസികയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വിദഗ്ധൻ പറഞ്ഞത് കണ്ടോ? ദ സൊല്യൂഷൻ, വലുതായിട്ട് കാണാം, ദ സൊല്യൂഷൻ ഈസ് അൻ ഇന്റർനാഷണൽ കറൻസി. ഇതിൻ്റെ പരിഹാരം അന്താർദേശീയ നിലവാരത്തിൽ അംഗീകരിക്കുന്ന ഒരു കറൻസി ഉണ്ടാക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ലോകത്തിൽ വളർന്നു വരുന്ന സാമ്പത്തിക തകർച്ച കണ്ടപ്പോൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, വേൾഡ്സ് റിച്ചസ്റ്റ് കൺട്രീസ് ഈസ് ഓൾസോ ഇറ്റ്സ് ലാർജസ്റ്റ് ഡെപ്റ്റർ സക്കിംഗ് ആൻഡ് ക്യാപിറ്റൽ റേറ്റ് ഓഫ് ഓൾമോസ്റ്റ് $2 billion. ലോകത്തിലുള്ള പണത്തിൽ $2 billion ഈ രാഷ്ട്രങ്ങൾ, അതായത് നമ്മൾ കടം മേടിക്കുന്ന ചിലരുണ്ട്, ചിലര് ഉള്ളത് കൊണ്ട് ജീവിക്കാനായിട്ട് തൃപ്തിയില്ല, കടം മേടിച്ചുകൊണ്ടിരിക്കും. അവരിങ്ങനെ കടം മേടിച്ച് 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 കൂട്ടുകയാണ്. എത്ര കിട്ടിയാലും അവർ മേടിക്കുക. ഈ അമേരിക്കക്കാരനൊക്കെ മേടിക്കുന്ന എത്രയാണെന്നറിയാമോ? $2 billion പെർ ഡേ. പക്ഷേ അവൻ അറിയാതെ അവൻ അനുവദിച്ചു കൊടുക്കുകയാണ്. മറ്റ് രാജ്യങ്ങളുടെ പണം അവൻ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്, കടമെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ പണങ്ങൾ മുഴുവൻ സക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ പോകില്ല എന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. 2005 ആകുമ്പോൾ, അതായത് ഈ വർഷം 2005 പ്രസിദ്ധീകരിച്ചത്, ലോക സമ്പൽഘടന തകരുമോ, ഡോളർ തകർന്നു പോകുമോ എന്ന് സംശയിക്കുമ്പോൾ നമ്മൾ ഇപ്പോഴേ മനസ്സിലാക്കിയില്ലേ, ഇന്ത്യൻ റുപ്പീസും ഡോളറുമായിട്ടുള്ള വാല്യൂവിൻ്റെ റേറ്റ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരു കാര്യം മനസ്സിലാക്കണം, അമേരിക്കൻ സർക്കാരിൻ്റെ കറൻസി അവിടെ തകരുമ്പോൾ അതവിടെ കൊണ്ട് നിന്നിരുന്നെങ്കിൽ നന്നായിരുന്നു, നിൽക്കാനൊരു സാധ്യതയുമില്ലേ. കാരണം അന്താർദേശീയ നിലവാരത്തിൽ ലോകരാഷ്ട്രങ്ങൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ആ തകർച്ച ലോകവ്യാപകമായൊരു തകർച്ചയ്ക്ക് വഴിയൊരുക്കും. എൻ്റെ കയ്യിൽ മലയാള മനോരമയും മറ്റും പ്രസിദ്ധീകരിച്ച കടലാസുകളും മറ്റും ഇരിപ്പുണ്ട്. ബ്രദർ ഒരു പക്ഷേ അവിടെ കാണിക്കും, മലയാള മനോരമക്കാർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു, ആഗോള സാമ്പത്തിക തകർച്ച അകലെയല്ല. ആ വാക്ക് നോക്കിയേ, മലയാള മനോരമയിൽ വന്ന എഡിറ്റോറിയൽ റൈറ്റിംഗ് ആണ്, ആഗോള സാമ്പത്തിക തകർച്ച അത്ര അകലെയല്ല. വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പഠിച്ചിട്ട് ലോകരാഷ്ട്രങ്ങളുടെ കണക്കുകൾ അവർ മനസ്സിലാക്കിയിട്ട് അവരത് പ്രസിദ്ധീകരിച്ചു. ലോകത്തിലുള്ള മിക്ക രാജ്യങ്ങളും കടക്കണിയിലാണ്. ലോകമിത് മനസ്സിലാക്കുന്നില്ലേ? സാധാരണക്കാരനത് മനസ്സിലാക്കുന്നില്ലേ? വീക്ക് എന്ന് പറയുന്ന ഒരു മാസിക തന്നെ, ഇത് പ്രസിദ്ധീകരിക്കുന്ന ഒരു മാസിക തന്നെ കണക്കുകൾ എല്ലാം എഴുതിക്കൊണ്ട് അവർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ഇത് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ രാജ്യവും ഒട്ടും മോശമല്ലേ. ബാങ്കുകാർ പ്രസിദ്ധീകരിച്ച ഒരു ബുക്കും അതുപോലെ അവർ പ്രസിദ്ധീകരിച്ച ഒരു നോട്ടീസും എൻ്റെ കയ്യിലുണ്ട്. ബ്രദർ അവിടെ കാണിക്കാൻ നോക്കും. ഇന്ത്യൻ ബാങ്കുകളുടെ കിട്ടാക്കടം $100,000,000,000. കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ 18 സ്വകാര്യ ബാങ്കുകൾ തകർന്നുപോയി. ഇന്ത്യയിൽ 18 ബാങ്കുകൾ, ആ പേരുകളുണ്ട്, ബാങ്ക് ഓഫ് കൊച്ചിൻ തുടങ്ങി ഇങ്ങോട്ട് വരുന്ന ഈ 18 ഇന്ന് അധികം വർദ്ധിച്ചു, ഇതിൽ കൂടുതലുണ്ട്. ഇന്ത്യയിൽ ഇത് പ്രസിദ്ധീകരിക്കുന്ന സമയം 18 ബാങ്കുകൾ തകർന്നു കഴിഞ്ഞു ഏകദേശം 15 വർഷത്തിനുള്ളിൽ. അതിൻ്റെ മറുപുറത്തുണ്ട് ബാങ്കുകളുടെ കിട്ടാക്കടം. ഒന്ന് നോക്കിയേ, ബാങ്കുകളുടെ കിട്ടാക്കടം $100,000,000,000. ചില്ലറ കടമാണോ നോക്കിയേ, ഇന്ത്യൻ ബാങ്കുകളുടെ കിട്ടാക്കടം $100,000,000,000. അമേരിക്കയുടെ കടം $6 trillion. ലോകത്തിലുള്ള മറ്റ് രാഷ്ട്രങ്ങളൊക്കെ കടക്കണിയിൽ അമരുമ്പോൾ, ഇന്ന് രാത്രി ഞാൻ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, സാമ്പത്തിക തകർച്ച ഉണ്ടാകും, തകർക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഹഗായി പ്രവചനം ഒന്നെടുക്കാം, ഹഗായി പ്രവചനം ഒന്നെടുക്കാം. സ്വർഗത്തിലെ ദൈവം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകനിലൂടെ പറഞ്ഞത്, ഒരുപക്ഷെങ്കിൽ നമുക്കത് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ ഒരല്പം ബുദ്ധിമുട്ട് പോലെ തോന്നിയേക്കാം, പക്ഷെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കിയാൽ പ്രവാചകൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവും. ഹഗായി പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം, പഴയ നിയമത്തിൽ 890-ാമത്തെ പേജാണ്. അതിൻ്റെ 22-ാമത്തെ വാക്യം, ഞാൻ രാജ്യങ്ങളുടെ സിംഹാസനം മറിച്ചിടും, ജാതികളുടെ രാജ്യങ്ങളുടെ ബലം ക്ഷയിപ്പിക്കും. ആ വാക്യം ഒന്നുകൂടെ ചിന്തിച്ച്, ഞാൻ ജാതികളുടെ രാജ്യങ്ങളുടെ ബലം ക്ഷയിപ്പിക്കും. ജാതിക രാജ്യങ്ങളുടെ ബലം എന്താണ്? അവരുടെ സമ്പൽഘടനയാണ്. അമേരിക്കയുടെ രാജ്യത്തിൻ്റെ ബലം എന്താണ്? അവരുടെ സമ്പൽഘടനയാണ്. ഏത് രാഷ്ട്രത്തിൻ്റെയും സമ്പൽഘടനയാണ് അവരുടെ ബലം. വചനത്തിൽ പ്രവാചകനിലൂടെ പറഞ്ഞു, ജാതികളുടെ രാജ്യത്തിൻ്റെ ബലം ഞാൻ നശിപ്പിക്കും. അത് നശിക്കുമ്പോൾ ഞാൻ രാജ്യങ്ങളെ മറിച്ചിട്ട് സകല രാജ്യങ്ങളും ഇളകി മറിയും. മടങ്ങി വരാം, നമുക്ക് യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് തന്നെ കടന്നു വരാം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം, നമ്മൾ അല്പം മുമ്പ് പരിശോധിച്ച വേദവാക്യം ഒന്ന് ശ്രദ്ധിച്ച്, 5-ാം അധ്യായം, അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിത നിമിത്തം കരഞ്ഞു മുറയിടുവേൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചു, ഉഴുപ്പ് പുരുവഴിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു, ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകുന്നു. അത് തീപോലെ നിങ്ങളുടെ ജഡത്തെ തിന്നും. അന്ത്യകാലത്ത് നിങ്ങളുടെ നിക്ഷേപങ്ങൾ ശേഖരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ 7-ാം വാക്യത്തിൽ, എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പീൻ. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതം നിമിത്തം കരഞ്ഞു മുറയിടുവീൻ. നിങ്ങളുടെ സമ്പത്ത് ദ്രവിച്ചുപോയി, നിങ്ങളുടെ സമ്പത്ത് പുഴുവരിച്ചുപോയി, അന്ത്യകാലത്ത് നിങ്ങളുടെ നിക്ഷേപം ദ്രവിച്ചുപോയി. വേദപുസ്തക ഭാഷയാണ്. ഇന്ന് കാർമേഘ പഠലം ലോക സമ്പൽഘടനയുടെ മുകളിൽ ഉയർന്നു കഴിഞ്ഞപ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, ഹഗായിലും യാക്കോബിലും മറ്റും ദൈവം മുമ്പ് കൂട്ടി പറഞ്ഞ പോലെ ലോകരാജ്യങ്ങളുടെ സമ്പൽഘടന തകർന്നു പോകുവാൻ കാര്യങ്ങൾ ഒരുക്കപ്പെട്ട് കഴിഞ്ഞു. ഇത് തകരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? 1930-കളിൽ അമേരിക്കയിലും മറ്റും സാമ്പത്തിക തകർച്ചയുണ്ടായി. 28 ആ കാലഘട്ടങ്ങളിലൊക്കെ ജർമ്മനിയിലുണ്ടായി, ലോകത്തിൽ പല സ്ഥലത്തുണ്ടായി. എവിടെയെങ്കിലും സാമ്പത്തിക തകർച്ച ഉണ്ടായാൽ ജനങ്ങൾ ഇളകി മറിയുകയാണ്. ജനങ്ങൾക്ക് ഫാക്ടറികൾ പൂട്ടുന്നു, അവരുടെ ജോലി നഷ്ടപ്പെടുന്നു, അവർക്ക് അരി മേടിക്കാൻ പണമില്ല, അവർക്ക് ജോലി നഷ്ടപ്പെടുന്നു, വലിയ പ്രശ്നങ്ങളിലേക്ക് മാറുകയാണ്. വാസ്തവത്തിൽ ലോക ജനങ്ങൾ മുഴുവൻ ഒന്നിളകി മറിയും. നമുക്ക് യെശയ്യാപ്രവചനം 17:12 അതും അന്ത്യകാലത്ത് സംഭവിക്കുന്ന ഈ കാര്യത്തോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. യെശയ്യാപ്രവചനം 17:12 അയ്യോ, അനേക ജാതികളുടെ മുഴക്കം, അവർ കടലിൻ്റെ മുഴക്കം പോലെ മുഴങ്ങുന്നു. അയ്യോ, വംശങ്ങളുടെ ഇരച്ചിൽ, അവർ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു. വംശങ്ങൾ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു. ലോകജാതികൾ കടൽ പോലെ ഇളകി മറിയും. ലോക ജനത ഇളകി മറിയും. ഇന്ത്യയുടെ സമ്പൽഘടന തകരുകയാണെങ്കിൽ, ഞാൻ പറയട്ടെ, നാളെ ബാങ്കുകൾ പൊട്ടിപ്പോയെന്നൊരു വാർത്ത TVയിലോ റേഡിയോയിലോ കേട്ടാൽ തിരുവല്ലയുടെ സ്ഥിതി എന്തായിരിക്കും? തിരുവല്ലായി ബാങ്കിൻ്റെ അടുക്കലെങ്ങാനും ആരെങ്കിലും പോയി നിൽക്കുമോ? അപ്പോളറിയാം. ലോകത്തിൽ മുഴുവൻ ബാങ്കുകൾ അടച്ചുപൂട്ടി, സമ്പൽഘടന തകർന്നുപോയി, പണം ദ്രവിച്ചുപോയി എന്നൊരു വാർത്ത വന്നാൽ മനുഷ്യൻ എന്ത് ചെയ്യും? നെട്ടോട്ടം ഓടും. അവൻ്റെ പണം വിലയില്ല. നിങ്ങൾക്കറിയാം, സെക്കൻഡ് വേൾഡ് വാറിൽ സിംഗപ്പൂരിലായിരുന്നവർക്കറിയാം, എൻ്റെ മദറിലൊക്കെ അവിടെയായിരുന്നു. മമ്മി പറഞ്ഞിട്ടുണ്ട്, അവിടെ ചെന്നപ്പോൾ നോട്ട് കെട്ടുകൾ കെട്ടിയിട്ടിരിക്കുകയാണ്. ടിഷ്യൂ പേപ്പറിന് പകരം കറൻസി നോട്ടുകൾ ഉപയോഗിക്കുമായിരുന്നു. കുഞ്ഞുങ്ങളെ വളർത്തിയപ്പോൾ ടിഷ്യൂ പേപ്പറിന് പകരം കറൻസി നോട്ടെടുത്ത് പല കാര്യങ്ങൾ അവർ ചെയ്തു. നോട്ടുകൾ കെട്ടിയിട്ടിരിക്കുക, പണത്തിന് വിലയില്ല, ദ്രവിച്ചുപോയി. ജർമ്മനിയിൽ ഇത് സംഭവിച്ചു. ലോകത്തിൽ പല സ്ഥലങ്ങളിലും ഇത് സംഭവിച്ചു. ദൈവത്തിൻ്റെ വചനത്തിൽ ഓർപ്പിക്കുന്നു, നിങ്ങളുടെ സമ്പത്ത് ദ്രവിക്കും, അന്ത്യകാലത്ത് ഞാൻ രാജ്യങ്ങളുടെ ബലം ക്ഷയിപ്പിക്കും. ലോകം ഇളകി മറിയും. ലോകം മുഴുവൻ ഇളകി മറിയുമ്പോൾ എന്റെ കേൾവിക്കാരെന്ന് ശ്രദ്ധിക്കണം, വെളിപാട് ദിവസം 13-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ വായിച്ച പോലെ സമുദ്രത്തിൽ നിന്നൊരു മൃഗം കയറി വരുന്നു. ഹിറ്റ്ലർ എങ്ങനെ അധികാരത്തിൽ വന്നത്? ജർമ്മനിയുടെ സാമ്പത്തിക തകർച്ച മൂലം സാമാന്യ ജനത്തിന് ജോലി നഷ്ടപ്പെട്ടപ്പോൾ ആ ഇളകിമറിഞ്ഞ ജർമ്മൻ സാമ്പത്തിക മണ്ഡലത്തിൽ നിന്ന് ആഴ്ച കൊടുത്തുകൊണ്ട് ഒരുത്തൻ എഴുന്നേറ്റ് വന്നപ്പോൾ ജർമ്മൻ ആളുകൾ അവനെ സ്വീകരിച്ചു. ലോകം മുഴുവൻ സമ്പൽഘടന തകരുമ്പോൾ അവർക്ക് ആശ കൊടുത്തുകൊണ്ട് ഒരുവൻ എഴുന്നേറ്റ് വരും. വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തി, 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ രാജമുടിയും തലയിൽ ദൂഷണനാമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറും. അവന് കാലവും കാലങ്ങളും കാലാംശവും അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. സർവജനത്തിൻ്റെ മേലും അവന് അധികാരം കിട്ടും. അവനൊരു പുതിയ നാണയ വ്യവസ്ഥിതി കൊണ്ടുവരും. ഞാൻ ഈ മാസികയിലെടുത്ത് കാണിച്ചില്ലേ, ലോക സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ വിളിച്ചു പറയുന്നത്, അവർ പറയുന്നത് എന്താണ്? ഇന്ന് സംഭവിക്കുന്ന ഈ വസ്തുതകൾ ഒൾക്ക പരിഹാരം, സൊല്യൂഷൻ ഈസ് ആൻ ഇന്റർനാഷണൽ കറൻസി, അന്തർദേശീയ കറൻസി അല്ലാതെ. ഇത് പറയുമ്പോൾ ഇവരിത് പറഞ്ഞേച്ച് വെറുതെ ഇരിക്കുകയല്ലെന്ന് ഓർക്കണം കേട്ടോ. നമ്മൾ അറിയുന്നില്ല, ഇതിൻ്റെ പുറകിലൊക്കെ ഒരുപാട് പ്രവർത്തനം നടക്കുന്നുണ്ട്. ഒരുപക്ഷെങ്കിൽ അമേരിക്കൻ ഗവൺമെൻറ് പോലും അതിൻ്റെ പുറകിൽ കാണും. അവരത്ര ബുദ്ധിശൂന്യമായ ആളുകളൊന്നുമല്ല. കാരണം 60 ലക്ഷം യഹൂദന്മാർ അവിടെ കിടപ്പുണ്ട്. അവിടുത്തെ സമ്പൽഘടന മിക്കവാറും അവരാണ് നിയന്ത്രിക്കുന്നത്. ഇസ്രയേലിൽ 55 ലക്ഷം യഹൂദന്മാരേ ഉള്ളൂ. അമേരിക്കയിൽ 60 ലക്ഷം യഹൂദന്മാരുണ്ട്. അവരുടെ ബാങ്കുകൾ മിക്കതും നിയന്ത്രിക്കുന്നത് യഹൂദന്മാരാണ്. ഒരുപക്ഷെങ്കിൽ അവരും ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വാർത്തകളും മറ്റും അവർ കണ്ടിട്ടുണ്ട്. അവരും ഒരു അന്താർദേശീയ കറൻസിക്ക് വേണ്ടി അവരും ശ്രമിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അവർ ശ്രമിക്കുന്നതിന് മുമ്പ് ബൈബിളിൽ പറഞ്ഞു അതങ്ങനെ സംഭവിക്കും. പക്ഷെ വേദപുസ്തക ഭാഷയിൽ അത് വേറെ ഒരു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നതെന്നും ദൈവം പറഞ്ഞു അത് ബുദ്ധിയുള്ളവൻ ഗണിച്ചുകൊള്ളണമെന്ന് പറഞ്ഞു. കാരണം അത് ആ കാലത്തോ ഇതിന് മുമ്പുള്ള കാലത്തോ അത് മനസ്സിലാക്കാൻ ഒക്കില്ലായിരുന്നു. ആ 13-ാം അധ്യായത്തിൽ പറഞ്ഞു വരുമ്പോൾ, അതിൻ്റെ അവസാനത്തിലോട്ട് വരുമ്പോൾ, അവനൊരു പുതിയ നാണയ വ്യവസ്ഥിതി, എ ന്യൂ വേൾഡ് ഓർഡർ, എ ന്യൂ വേൾഡ് ഗവൺമെൻറ്, എ ന്യൂ ഗ്ലോബലിസം, ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ കാതുകളിൽ വീഴുമ്പോൾ, ആഗോളവൽക്കരണം, ഏകലോക ഗവൺമെൻറ്, ഒരു പുതിയ ലോക വ്യവസ്ഥിതി, ഒരു പുതിയ നാണയ വ്യവസ്ഥിതിക്ക് മുമ്പ് ഏതവസ്ഥവും പറയുന്നു. ഈ ആഗോള ഗവൺമെൻറ് വരുമ്പോൾ ഒരു പുതിയ നാണയ വ്യവസ്ഥിതി കൂടെ വരും. അത് ഇന്നുള്ള സമ്പൽഘടന തകരുമ്പോൾ തകരാത്ത ഒന്നിൻ്റെ വാസ്തവത്തിൽ ഒന്ന് അവിടെ ഉണ്ടാകുകയാണ്. ഞാൻ ഈ കാര്യങ്ങൾ വായിച്ചപ്പോൾ ഞാൻ ഓർത്തുപോയി, ഇതെല്ലാം കുറച്ച് പഠിക്കേണ്ടതായിരുന്നു, ഈ എക്കണോമിയൊക്കെ കുറേ പഠിക്കേണ്ടതായിരുന്നു എന്ന് വാസ്തവത്തിൽ ചിന്തിച്ചു പോയി. കാരണം ഇത് മോണിറ്റർ ചെയ്യാനായിട്ട് നല്ല രസമാണല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ആ മാസിക ഞാനിരുന്ന് വായിച്ചപ്പോൾ രാഷ്ട്രങ്ങളുടെ പണത്തിൻ്റെ വ്യാപാരത്തിൻ്റെ ബന്ധവും അതോടുള്ള ബന്ധത്തിലുള്ള ഏറ്റക്കുറച്ചിലും സാമാന്യ ബുദ്ധികൾക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്, അത്ര കോംപ്ലിക്കേറ്റഡാണ്. പക്ഷേ സാമ്പത്തിക വിദഗ്ധന്മാർക്കൊക്കെ ഇത് എളുപ്പമാണ്. എന്നെ പോലെയുള്ളവർ ഇതധികം പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. എങ്കിലും അല്പമൊക്കെ പരിശുദ്ധാത്മാവ് ആവശ്യത്തിനുള്ളത് മനസ്സിലാക്കി തരുന്നത് കൊണ്ടാണ് ഇവിടെ ഇത് പ്രസംഗിക്കുന്നത്. എന്നാൽ പുതിയ ലോക വ്യവസ്ഥിതി, ആഗോളവൽക്കരണം, എ ന്യൂ വേൾഡ് ഓർഡർ, ഇതിൻ്റെ കൂടെ എ ന്യൂ മോണിറ്ററി സിസ്റ്റം, ഒരു പുതിയ നാണയ വ്യവസ്ഥിതിയും ലോകത്തിൽ വരും. അത് പറഞ്ഞിരിക്കുന്നു 13-ാം അധ്യായത്തിൻ്റെ ആ വ്യക്തി അന്തിക്രിസ്തു എഴുന്നേറ്റ് വരുന്നത് പറയുമ്പോൾ അതോടുള്ള ബന്ധത്തിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 16 തൊട്ട് അത് ചെറിയവരും വലിയവരും സമ്പന്നരും ദാസന്മാരും സ്വതന്ത്രന്മാരും നെറ്റിമേലോ വലങ്കൈമേലോ മുദ്രകിട്ടുമാറ് മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യമായ മുദ്രയുള്ളവനല്ലാതെ വാങ്ങിയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയാകുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. അതൊരു മൃഗത്തിൻ്റെ സംഖ്യ എത്ര? അതിൻ്റെ സംഖ്യ 666 ആണ്. ദൈവം പറഞ്ഞു ബുദ്ധിയുള്ളവൻ ഗണിച്ചോളാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കാലം മുമ്പ് ഇത് മനസ്സിലാക്കുവാൻ സാധ്യമല്ലായിരുന്നു. കാലം അതിൻ്റെ അന്ത്യത്തിൽ വന്നപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എന്താണിത്? ഞാൻ വിശ്വസിക്കുന്നു ഇത് ഇന്ന് ലോകത്തിൽ കാണുന്ന കമ്പ്യൂട്ടർവൽക്കരണമാണ്. ഇന്ന് ലോകത്തിൽ കാണുന്ന കമ്പ്യൂട്ടർ എന്താണ് ഈ 666? പ്രാരംഭമായി ഞാൻ പറയട്ടെ, ലോകത്തിലുള്ള സകല മനുഷ്യനും ഒരു മുദ്ര കൊടുക്കുന്ന മാർക്ക്, ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ മാർക്ക് എന്ന. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, സാധാരണ ആളുകൾ എന്താ കൊടുക്കുന്നേ? സംഖ്യ കൊടുത്തേനെ, 1, 2, 3 എന്നുള്ള സംഖ്യ, 1, 2, 3, 4. കാറിന് കൊടുക്കുന്ന എന്തുവാ? 1, 2, 3 എന്നുള്ള രജിസ്ട്രേഷൻ നമ്പറാണ് കൊടുക്കുന്നത്. ലോകത്തിൽ ഇങ്ങനെ ഒരു പുതിയ വ്യവസ്ഥിതി കൊണ്ടുവരുമെന്നുള്ളത് അന്ന് മനുഷ്യൻ എഴുതിയിരുന്നെങ്കിൽ മനുഷ്യൻ എഴുതിയേനെ നമ്പറുകൾ കൊടുക്കും. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നു മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്ര. സംഖ്യയ്ക്ക് പകരമായ മാർക്ക്. എന്താ കാരണം? കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്കറിയാം, കമ്പ്യൂട്ടർ ഡിജിറ്റ്സുകൾ 1, 2 എന്നുള്ള അക്ഷരങ്ങൾ വായിക്കില്ല. കമ്പ്യൂട്ടർ വായിക്കുന്നത് ബാർകോഡാണ്. അവിടെ പടം കാണിക്കും. ആ ബാർകോഡ് കണ്ടോ? ആ ബാർക്കോഡാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്ര മാർക്ക്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു സൈക്കിള് പോലും മനുഷ്യൻ കാണാത്ത, യാതൊരു പുരോഗമനവും കാണാത്ത കാലഘട്ടത്തിൽ ആധുനിക കമ്പ്യൂട്ടർവൽക്കരണത്തിന്റെ കാര്യം എഴുതി വച്ചിരിക്കുകയാണ്. മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്ര. എന്നാൽ ഇവിടെ അത്ഭുതപ്പെടുത്തേണ്ട കാര്യം, ഈ ഓരോ മുദ്രയിലും മാർക്കിലും 666 ഉണ്ട്. അവിടെ നോക്കിയ ആ ബ്രദർ കാണിക്കും, ആ വരകളൊക്കെ നമ്പറുകളാ, പാരലൽ ലൈൻ 6 ആണ്. എല്ലാ മുദ്രയിലും ഒരറ്റത്ത് ഒരു പാരലൽ ലൈൻ, നടുക്കൊരു പാരലൽ ലൈൻ, ഇനി അറ്റത്തൊരു പാരലൽ ലൈൻ. എല്ലാ ബാർകോഡിലും 666 ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ എല്ലാ ബാർകോഡിലും 666 ഉണ്ട്. കമ്പ്യൂട്ടർവൽക്കരണം ലോകത്തിൽ ധ്രുതഗതിയിൽ നടക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ അന്ത്യകാലത്തെ കുറിച്ച് പറഞ്ഞു, മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്ര, അത് 666 ആണ്, ഇന്നതാണെന്ന് പറഞ്ഞല്ല, ബുദ്ധിയുള്ളവൻ കളിച്ചോളാം പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ പറയാം, ഒന്നല്ല രണ്ടുകൂടെ പറയാം. ഈ 666 എന്നുള്ളത് കമ്പ്യൂട്ടറിന്റെ നമ്പറാണ്. എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ ഒക്കുന്നത്? നിങ്ങൾ ആ ബോർഡിലോട്ട് നോക്കിയാൽ A to Z ഇംഗ്ലീഷ് അക്ഷരമാല എഴുതിയിട്ട് 6 ഗുണനങ്ങൾ എഴുതണം. A 6, B 12, C 18 എന്ന് പറഞ്ഞുകൊണ്ട് പോവുക. കമ്പ്യൂട്ടറിന് ഏറ്റവും ഇഷ്ടമുള്ള നമ്പർ 6 ആണ്. 6 ഗുണനങ്ങൾ Z വരെ എഴുതിയിട്ട് അടുത്തായിട്ട് ബ്രദർ കാണിക്കും, കമ്പ്യൂട്ടർ എന്നുള്ള അക്ഷരമാല എഴുതിയിട്ട് അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ഒന്ന് എടുത്ത് എഴുതിക്ക്, COMPUTER. അത് എഴുതി കൂട്ടിയാൽ അവിടെ കാണിച്ചിരിക്കുന്ന പോലെ കൃത്യം 666 വരും. A to Z എന്നുള്ള അക്ഷരമാല എഴുതിയിട്ട് A 6, Z വരെ 6 ഗുണനങ്ങൾ എഴുതിയിട്ട് COMPUTER എന്ന് കമ്പ്യൂട്ടർ എന്ന് എഴുതിയിട്ട് അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എടുത്ത് എഴുതി കൂട്ടി നോക്കിയാൽ കൃത്യം 666. മൂന്നാമതൊരു കാര്യം പറയാം, ഈ കമ്പ്യൂട്ടർ ലോകത്തെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ഭാഷയുണ്ട്, ഇന്റർനെറ്റിൻ്റെ ഭാഷ. ഇന്റർനെറ്റിൻ്റെ ഭാഷയിൽ സാധാരണ അറിയാവുന്ന ഒരു പദമാണ് WWW. WWW എന്നൊരു യഹൂദന്റെ കാതിൽ വീണാൽ അവൻ കേൾക്കുന്നത് വൗ എന്ന. W എന്ന് അവൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് 6 എന്ന. സംശയമുള്ളവർ 119 എടുത്തു നോക്കിയാൽ മതി. 119 ആലേഫ് ബേത്ത് എന്ന് പറഞ്ഞ് എബ്രായ അക്ഷരമാല പറഞ്ഞു വരുമ്പോൾ 6-ാമത്തേത് വൗ അല്ലെങ്കിൽ W എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എബ്രായ ഭാഷയിൽ WWW എന്ന് പറഞ്ഞാൽ 666 എന്നാണ്. യെസ്, ചിലർക്ക് വേദസ്വം തുറന്നു നോക്കുന്നുണ്ട്, അങ്ങനെ ആണോ? അങ്ങനല്ലേ, WWW 666 എന്നാണ്, വൗ എന്നാ. എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് കേട്ട് ശ്രദ്ധിച്ച് നോക്കിയേ, കമ്പ്യൂട്ടറിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 666. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന കോഡിൻ്റെ എല്ലാ കോഡിലും ബാർകോഡിലും 666. അന്തർദേശീയമായി കമ്പ്യൂട്ടർ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇൻ്റർനെറ്റിൽ 666. 666 ഞാൻ പറയട്ടെ, ലോകം ആഗോളമായി ബന്ധിക്കപ്പെട്ട് കഴിയും. സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫൈനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. അന്തർദേശീയമായി ബാങ്കുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു വലിയ സംഘടന ബ്രസൽസിലുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ അവിടെ നിന്ന് ലോകത്തിലുള്ള ബാങ്കുകൾ, മിക്ക ബാങ്കുകളും ധനസ്ഥാപനങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഈ കമ്പ്യൂട്ടർ ശൃംഖല തുറന്നു കഴിഞ്ഞു. അതിൻ്റെ പേരാണ് സ്വിഫ്റ്റ്, SWIFT. അന്തർദേശീയ തലത്തിൽ ലോകരാഷ്ട്രങ്ങളെ ബന്ധിപ്പിച്ച് പ്രാദേശിക തലത്തിൽ കമ്പ്യൂട്ടർവൽക്കരണം നടക്കുകയാണ്. ഇലക്ട്രിസിറ്റി ബില്ല്, ബാങ്ക്, ടെലിഫോൺ ബില്ല്. ഇപ്പോൾ എറണാകുളത്തൊക്കെ വന്നാൽ വീട്ടിലിരുന്ന് ഇൻ്റർനെറ്റ് ഉള്ളവർക്ക് ബാങ്കിലൊന്നും പോയി ക്യാഷ് എടുത്തുകൊണ്ട് ക്യൂ നിന്നും പണം അടയ്ക്കേണ്ട. അവിടെ ഇലക്ട്രിസിറ്റി ബില്ലും ടെലിഫോൺ ബില്ലും ഒക്കെ വീട്ടിലിരുന്ന് അടയ്ക്കാം. റെയിൽവേ ടിക്കറ്റ് വീട്ടിലിരുന്ന് ബുക്ക് ചെയ്യാം. ഇതെല്ലാം കമ്പ്യൂട്ടർ മൂലം അത് നടക്കുന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, കമ്പ്യൂട്ടർവൽക്കരണം ധ്രുതഗതിയിൽ ലോകത്തിൽ ഇന്ത്യയുടെ ഗ്രാമങ്ങൾ ഉൾപ്പെടെ ഒരുപോലെ ബന്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞ പോലെ ഈ അന്തർദേശീയമായും പ്രാദേശികമായും ഈ കമ്പ്യൂട്ടറിനെ ബന്ധിപ്പിച്ചു കഴിയുമ്പോൾ ബ്രസൽസിലിരിക്കുന്ന ഒരുവനെ ലോകത്തെ മുഴുവൻ ബന്ധിപ്പിച്ച് നിയന്ത്രിപ്പാൻ കഴിയും. മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഇതെന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ വചനത്തിൽ എത്രയോ വർഷം മുമ്പ് ആക്ഷരികമായി നടക്കുന്ന കാര്യം പറഞ്ഞു. ഞാൻ മറ്റൊരു ഭാഗം കൂടെ എടുക്കണമെന്ന് വിചാരിച്ചു, എനിക്ക് നിവൃത്തിയില്ല. ഈ 10 കൊമ്പും 7 തലയുമുള്ള മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു എന്ന് പറയുമ്പോൾ അവൻ വരുന്നത് കഴിഞ്ഞുപോയ റോമൻ സാമ്രാജ്യത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ പ്രതലത്തിൽ നിന്നാണ്. ഒരു ദീർഘമായ പ്രസംഗത്തിൻ്റെ വിഷയമാണ്. എന്നാൽ എൻ്റെ കേൾവിക്കാർക്ക് മനസ്സിലാകുവാൻ ഏതാനും വാക്കുകൾ ഞാൻ ഒതുക്കി നിർത്താം. നോക്കുക, ലോകത്തിൽ ഉത്ഭവിച്ച സാമ്രാജ്യങ്ങളും അസ്തമിച്ച സാമ്രാജ്യങ്ങളെയും ദാനിയേലിനെ ദൈവം വെളിപ്പെടുത്തി. ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം, ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം വചനത്തിൽ വെളിപ്പെടുത്തിയ പോലെ തന്നെ ബാബിലോൺ, മേദ്യ, പാർശ്യ, ഗ്രീക്ക്, റോം സാമ്രാജ്യങ്ങൾ ഉടലെടുത്തു. ആ പടം നോക്കിയാൽ എളുപ്പം മനസ്സിലാക്കാം. ബാബിലോൺ തങ്കം കൊണ്ടുള്ള തല, വെള്ളി കൊണ്ടുള്ള നെഞ്ചും കൈയും, അത് മേദ്യ പാർശ്യയുടെ സാമ്രാജ്യം. താമ്രം കൊണ്ടുള്ള അര, ഗ്രീക്ക് സാമ്രാജ്യം അലക്സാണ്ടറിൻ്റെ. അതിൻ്റെ ശേഷം ഇരുമ്പ് കൊണ്ടുള്ള കാലുകൾ, റോമൻ സാമ്രാജ്യം. അത് തന്നെ 7-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നു. എന്നാൽ റോമൻ സാമ്രാജ്യം 476 റോമൻ സാമ്രാജ്യം അതിൻ്റെ ഔന്നത്യത്തിൽ നിന്ന് ചിതറി യൂറോപ്പിലുള്ള അനേക രാജ്യങ്ങൾ അതിൽ നിന്ന് ഉടലെടുത്തു. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി അവസാന കാലമാകുമ്പോൾ വീണ്ടും തകർന്നുപോയ റോമൻ സാമ്രാജ്യം വീണ്ടും ഒന്നിച്ചു വരും. ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം എടുത്ത് മനസ്സിലാക്കി തരാൻ ആ ഭാഗമാണ് ഏറ്റവും എളുപ്പം. ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം, 4-ാമത് ലോകത്തിൽ ഉത്ഭവിച്ച രാജ്യം റോമൻ സാമ്രാജ്യമാണ്. ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം, അവിടെ നമ്മൾ വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, 4-ാമത് ഉത്ഭവിച്ച മൃഗത്തെക്കുറിച്ച് വായിക്കുന്നു. 7-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 23-ാം വാക്യം, 4-ാമത്തെ മൃഗം, ബാബിലോൺ, മേദ്യ, പാർശ്യ, ഗ്രീക്ക്, റോം, 4-ാമത്തെ മൃഗം റോമാണ്. 4-ാമത്തെ മൃഗം ഭൂമിയിൽ 4-ാമതായി ഉത്ഭവിക്കേണ്ട രാജ്യമാണ്. ഇത് സകല രാജ്യങ്ങളെ വെച്ച് വ്യത്യാസമുള്ളതായി സർവ്വഭൂമിയെയും തിന്ന് ചവിട്ടിക്കളയും, തകർത്തുകളയും. ഈ രാജ്യത്തു നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാണ്ടിരിക്കുന്ന 10 രാജാക്കന്മാരാണ്. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. ഈ രാജ്യത്തു നിന്നുള്ള 10 കൊമ്പുകൾ റോമൻ സാമ്രാജ്യം തകർന്നിട്ട് യൂറോപ്പിന്റെ പ്രതലത്തിൽ കാണുന്ന അനേക രാജ്യങ്ങളുണ്ടായി. ഞാനും നിങ്ങളും ജീവിക്കുന്ന ദിവസങ്ങളിൽ ഈ രാജ്യത്തു നിന്നുള്ള 10 കൊമ്പുകളോ തകർന്നുപോയ റോമൻ സാമ്രാജ്യം വീണ്ടും ഒന്നിക്കുന്നു. വെളിപ്പാട് 13:1 നീ കണ്ട 10 കൊമ്പ് 10 രാജ്യങ്ങൾ, അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. ആ ചിത്രം നോക്കുക, യൂറോപ്പ് ഒന്നിക്കുകയാണ്. അത് നമ്മുടെ കാലത്ത്, നാം ജീവിക്കുന്ന ഈ ദിവസങ്ങളിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ ഗൗരവമായി ഓർപ്പിക്കട്ടെ, കമ്മ്യൂണിസം തകർന്നതാണ് യൂറോപ്പിനെ ഒന്നിപ്പിക്കുവാൻ, ഈ വിധത്തിൽ ശക്തമാകുവാൻ കാരണമായത്. 1990 കമ്മ്യൂണിസം തകർന്നു. 92 ഡിസംബർ 31 അർദ്ധരാത്രി യൂറോപ്പിലുള്ള രാജ്യങ്ങൾ അവരുടെ അതിർവരമ്പുകൾ എടുത്തു കളഞ്ഞു. ഈ രാജ്യങ്ങളുടെ കസ്റ്റംസും ടാരിഫും എല്ലാം ഒന്നാക്കി അവർ അത് എടുത്തു കളയുമ്പോൾ ആ രാജ്യം ഒരു രാജ്യം പോലെ വ്യാപാരം നടത്തുവാൻ യൂറോപ്യൻ കോമൺ മാർക്കറ്റ് എന്നും പറഞ്ഞൊരു രാജ്യമായി. അവരത് മാത്രമല്ല, 99 ജാനുവരി 1 യൂറോ എന്ന് പറയുന്ന കറൻസി ഇറക്കി. ആ കറൻസി ഇറക്കിയപ്പോൾ യൂറോപ്പിലുള്ള രാജ്യങ്ങളിൽ ശക്തമായ ഫ്രാൻസ്, ഇറ്റലി മുതലായ രാജ്യങ്ങൾക്ക്, ജർമ്മനി മുതലായ രാജ്യങ്ങൾക്ക് അവരുടെ കറൻസി കൂടെയുണ്ട്. വളരെ ശക്തമായ കറൻസിയാണ് ഇറ്റാലിയൻ ലിറ, ജർമ്മൻ ഡച്ചുമാർക്ക്, ഇങ്ങനെയുള്ള ഫ്രാൻസിൻ്റെ ആ കറൻസി. ഇതെല്ലാം കൂടെ നിലനിൽക്കുമ്പോൾ തന്നെ യൂറോപ്യൻ കറൻസിയും ഉണ്ടായിരുന്നു. എന്നാൽ 2002 ജാനുവരി 1 ജർമ്മനിയുടെ കറൻസിയും ഫ്രാൻസിൻ്റെ കറൻസിയും ഇറ്റാലിയൻ കറൻസിയും ഈ രാഷ്ട്രങ്ങളുടെ കറൻസികളെല്ലാം പിൻവലിച്ചിട്ട് ഈ രാജ്യങ്ങൾക്ക്, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒറ്റ കറൻസി ഇപ്പോഴുള്ളൂ, യൂറോ എന്ന് പറയുന്ന കറൻസി. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ യൂറോ 1700 വർഷം മുമ്പ് യൂറോപ്പ് ഒരു നാണയം കൊണ്ട് ബന്ധിക്കപ്പെട്ട് കിടന്നു. 1700 വർഷം മുമ്പ് യൂറോപ്പ് ഒരു നാണയം കൊണ്ട് ബന്ധിക്കപ്പെട്ട് കിടന്നിരുന്നെങ്കിൽ ഞാനും നിങ്ങൾ ജീവിക്കുന്ന ഇന്ന് യൂറോപ്പ് വീണ്ടും ഒരു നാണയത്താൽ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞു. യൂറോപ്പ് ഒരു കോമൺ മാർക്കറ്റായി, യൂറോപ്പ് ഒരു കറൻസിയായി, യൂറോപ്പിനൊരു പാസ്പോർട്ടായി, യൂറോപ്പിനൊരു സിറ്റിസണായി. യൂറോപ്യൻ യൂണിയൻ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ശക്തനായ ഒരു നേതാവിനെയാണ്. ഞാൻ കുറിച്ചു വച്ച ഒരു കാര്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അത് ഈ യൂറോപ്യൻ യൂണിയന്റെ സ്ഥാപകനായ ഹെൻറി സ്പാങ്ക് പ്രസംഗിച്ച പ്രസംഗത്തിലുള്ള ഒരു ഭാഗമാണ്. വി ഡു നോട്ട് വാണ്ട് അനദർ കമ്മിറ്റി, ഞങ്ങൾക്ക് ഇനിയും കമ്മിറ്റികളൊന്നും വേണ്ട. വാട്ട് വി വാണ്ട് ഈസ് എ മാൻ ഓഫ് സഫീഷ്യന്റ് സ്റ്റാച്ചർ ടു ഹോൾഡ് ദ അലയൻസ് ഓഫ് ഓൾ പീപ്പിൾ ആൻഡ് ടു ലിഫ്റ്റ് അസ് ഔട്ട് ഓഫ് ദ എക്കണോമിക് മൊറാസസ് ഇൻ ടു വിച്ച് വി ആർ സിങ്കിങ് സെൻഡ് എ സച്ച് എ മാൻ ആൻഡ് ബി ഹീ ഗോഡ് ഓർ ഡെവിൾ വി വിൽ റിസീവ് ഹിം. ഞങ്ങൾക്ക് ഇനി കമ്മിറ്റികളും സംഘങ്ങളും ഒന്നും വേണ്ട. ഞങ്ങൾക്ക് വേണ്ടത് ശക്തനായ ഒരു മനുഷ്യനെയാണ്. ഞങ്ങളെ ഒന്നിച്ചു നിർത്തി സാമ്പത്തിക തകർച്ചയിൽ നിന്ന് ഉന്നമനത്തിലേക്ക് നയിക്കുന്ന ശക്തനായ ഒരു മനുഷ്യനെ വേണം. അങ്ങനെ ഒരുത്തനെ ഞങ്ങൾക്ക് അയച്ചു തരിക. അവൻ ദൈവമോ സാത്താനോ ആകട്ടെ, ഞങ്ങളവനെ സ്വീകരിച്ചു കൊള്ളാം. യൂറോപ്പ് അവരുടെ ആത്മാവിൽ അന്തിക്രിസ്തുവിന് ഒരുങ്ങിക്കഴിഞ്ഞു. യൂറോപ്പ് ഒന്നിച്ച് കഴിഞ്ഞു. അവരുടെ കറൻസി ഇറക്കി അന്ന് അവർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, അവർ നെക്സ്റ്റ് സ്റ്റേജസ് പൊളിറ്റിക്കൽ യൂണിറ്റി. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം രാഷ്ട്രീയ ഐക്യമാണ്. ഞാനത് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ശ്രദ്ധ പെട്ടെന്ന് ബൈബിളിലേക്ക് കടന്നുപോയി. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ കേൾപ്പിക്കാം. വെളിപാട് ദിവസം 17-ാം അധ്യായത്തിൽ അതിൻ്റെ 8 വാക്യം നമ്മൾ വായിക്കുമ്പോൾ 12-13 വായിക്കാം. നീ കണ്ട 10 രാജാക്കന്മാർ, അവരിതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല, മൃഗത്തോടൊത്ത് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും. യൂറോപ്പിൽ കറൻസി ഇറക്കി 2002 പ്രസംഗിച്ചത്, ടോണി ബ്ലെയർ ഉൾപ്പെടെയുള്ളവർ പ്രസംഗിച്ചത്, അവർ നെക്സ്റ്റ് സ്റ്റേജ്. ഞങ്ങളുടെ അടുത്ത പടി പൊളിറ്റിക്കൽ യൂണിറ്റിയാണ്, രാഷ്ട്രീയ ഐക്യമാണ്. എന്ന് പറഞ്ഞാൽ ഇന്നവർ നാണയത്തിലൊന്നായി, കറൻസിയിലൊന്നായി, പാസ്പോർട്ടിലൊന്നായി, മാർക്കറ്റിലൊന്നായി, യൂറോപ്യൻ ഒരു സിറ്റിസനായി. ഇനിയും അവർക്ക് വേണ്ടത് രാഷ്ട്രീയ ഐക്യമാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, മൃഗത്തോടൊത്തൊരു നാഴിക നേരം, along with the Antichrist, അന്തിക്രിസ്തുവിനോട് കൂടെ അവർ ഭരിക്കുകയുള്ളൂ. തെസ്സലോനിക്കാ ലേഖനത്തിൽ രേഖപ്പെടുത്തി, അന്തിക്രിസ്തു വെളിപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടണം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നമ്മൾ വന്ന ദിവസങ്ങൾ കർത്താവിൻ്റെ വരവിനോട് അടുത്തോ? യെസ്, കർത്താവിൻ്റെ വരവിനോട് അടുത്തോ? വളരെ ലളിതമായിട്ട് ഈ വിഷയം ഞാൻ എടുത്തത് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് ഞാൻ ചോദിക്കട്ടെ, എത്രയോ 100 മുമ്പ് ഈ കാര്യങ്ങൾ വചനത്തിൽ രേഖപ്പെടുത്തി. എൻ്റെ കൺമുമ്പിൽ, നിങ്ങളുടെ കൺമുമ്പിൽ ഈ പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെട്ട് കാര്യത്തിൻ്റെ സമാപ്തിയിലേക്ക് നീങ്ങി അന്തിക്രിസ്തു വേണ്ടി യൂറോപ്പിൻ്റെ ആത്മാ പോലും ഒരുങ്ങി കാത്തിരിക്കുമ്പോൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തി അവർ അടുത്തത് രാഷ്ട്രീയ ഐക്യത്തിന് വേണ്ടി കൊതിക്കുമ്പോൾ ദൈവവചനത്തിൽ നമുക്ക് മുന്നറിയിപ്പ് തന്നു, അവർ രാജാക്കന്മാരെ പോലെ ഭരിക്കുന്നത് മൃഗത്തോട് മാത്രം ചേർന്നേയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, മൃഗം അന്തിക്രിസ്തു വെളിപ്പെടണമെങ്കിൽ തടുക്കുന്നവൻ വഴി നിന്ന് മാറണം, അപ്പോൾ അധർമൂർത്തി വെളിപ്പെടും. തടുക്കുന്ന പരിശുദ്ധാത്മാവ് മാറ്റപ്പെടണം. ദൈവാത്മാവ് സഭയുടെ പണി നടത്തുകയാണ്, രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർക്കുകയാണ്, ഏകാത്മ സ്നാനത്താൽ ഒരു ശരീരമാക്കി തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവ് സഭയുടെ പണി പൂർത്തീകരിച്ച് ഇവിടെ നിന്ന് കടന്നു പോകണം, അപ്പോൾ അധർമൂർത്തി വെളിപ്പെട്ടു വരും. ഈ രാത്രിയിൽ എന്നെ കേൾവിക്കാരോട് ഞാൻ ഓർപ്പിക്കട്ടെ, അന്തിക്രിസ്തു വെളിപ്പെടുവാൻ, സഭ മാറ്റപ്പെടുവാൻ സകല കാര്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ആഗോളവൽക്കരണത്തിൻ്റെ ശബ്ദം കാതുകളിൽ ഉയരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ, ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയതുപോലെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യരാത്രിയിൽ ഓർപ്പിച്ച പോലെ സംഭവങ്ങളൊന്നും അവിചാരിതമല്ലേ, യാതൊന്നും അവിചാരിതമല്ലേ. ഈ ഭൂമിയിൽ നടക്കുന്ന ഈ സംഭവങ്ങളൊക്കെ തൻ്റെ ദാസന്മാരത് മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഞാൻ ഓർത്തിട്ടുണ്ട് ഈ വെളിപാട് ദിവസം ആദ്യം ഞാനിരുന്ന് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, 3 കഴിഞ്ഞാൽ മേലാൽ സംഭവിക്കാനുള്ളതാ പറയുന്നത്. അതായത് സഭ മാറ്റപ്പെട്ട ശേഷം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ആ 19 വരെ പറയുന്നത് ഞാൻ ഓർത്തിട്ടുണ്ട്. ദൈവം എന്തിനാ ഇത്രയും അധ്യായം എടുത്ത് ഇതൊക്കെ പറഞ്ഞേക്കും, ഏതായാലും ഞങ്ങളിവിടെ ഇല്ല, പിന്നെന്തിനാ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞതെന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. പീഡന കാലഘട്ടത്തിൽ നടക്കുന്ന അന്തിക്രിസ്തുവിൻ്റെ വരവ്, ഭരണകൂടം, കാര്യങ്ങളൊക്കെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എന്തിനാ ഇതിനകത്ത് പറഞ്ഞതെന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ പിന്നീട് ഞാൻ അത് ഓർത്ത് ദൈവത്തെ സ്തുതിച്ചു. ദൈവം എന്തിനാ വെളിപ്പെടുത്തിയത്? 1:1 വായിക്കുന്നു, 2 തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന്, തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന്. അവരത് മനസ്സിലാക്കി, കാര്യങ്ങൾ വിലയിരുത്തി, വസ്തുതകളുടെ കാലഘട്ടത്തെ വിലയിരുത്തി മനസ്സിലാക്കി, യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ സാമീപ്യം ഗ്രഹിച്ചിട്ട് ഇത് കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കയാൽ തലകളെ ഉയർത്തുവാൻ യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഇന്ന് രാത്രി എൻ്റെ കേൾവിക്കാരായ വിശ്വാസികളോട് ഞാൻ പറയട്ടെ, നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു കഴിഞ്ഞിരിക്കുക. വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. ഇനി അധികം നാൾ കാത്തു നിൽക്കണ്ട. ലോകത്തിൽ ബുദ്ധിമുട്ടുണ്ട്, പ്രയാസങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, നിരാശപ്പെടുത്തുന്ന പലതുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഹോൾഡ് ഓൺ ഫോർ എ ലിറ്റിൽ വൈൽ, അല്പം കൂടെ പിടിച്ചു നിൽക്കുക. വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. എബ്രായലേഖനം 6 എൻ്റെ മനസ്സിലേക്ക് കടന്നു പോയതുകൊണ്ട് ഞാൻ അന്ന് എടുത്തു തൊട്ടെ ദൈവമക്കളോട് എന്തോ പറയണമെന്ന് എനിക്ക് തോന്നി. എബ്രായലേഖനം 6 19-20 വാക്യം, ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരതയും തിരശ്ശിലേക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടെ കേശു മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പുകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. ആ പ്രത്യാശ നമ്മുടെ ആത്മാവിന് ഒരു നങ്കൂരമാണ്. ഇളയുമറിയുന്ന സമുദ്രത്തിൽ ഇളകാതെ കപ്പൽ നിൽക്കുന്നത് നങ്കൂരമിടുന്നതുകൊണ്ടാണ്. ഞങ്ങളുടെ സഭയിലെ രക്ഷിക്കപ്പെട്ടു വന്നൊരു ക്യാപ്റ്റൻ ഉണ്ട്, കപ്പൽ ഓടിച്ചോണ്ട് നടന്ന ക്യാപ്റ്റൻ. ഞാൻ അദ്ദേഹത്തോടിരുന്ന് സംസാരിച്ച് കപ്പലിൽ നങ്കൂരമിറക്കുന്ന കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. വചനം ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോഴാണ് അത് കൂടുതൽ മനസ്സിലാക്കണം എന്ന് വിചാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു നങ്കൂരം അങ്ങോട്ട് ഇറക്കിയാൽ ഈ നങ്കൂരത്തിൻ്റെ ഭാരം ഈ വലിയ കപ്പലിനെ ഇങ്ങനെ വലിച്ചു പിടിക്കുക, കാറ്റിങ്ങനെ അടിച്ച് ഓളങ്ങളൊക്കെ മാറിയാൽ ഈ മുന്നിൽ കിടക്കുന്ന നങ്കൂരം ഈ കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുക എന്നുള്ളതല്ലാതെ ഇതിനെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോകില്ല, വലിച്ചു പിടിച്ചിരിക്കുക. അദ്ദേഹം പറഞ്ഞു, കടൽ അത്ര ക്ഷോഭിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം പുറകിലും അങ്ങ് ഇറക്കുമെന്ന് പറഞ്ഞു. രണ്ടെണ്ണം താഴോട്ട് അവനെ പിടിച്ചു. ഇനിയും അതിലും വളരെ പ്രശ്നമായി, വളരെ കുഴപ്പങ്ങളുണ്ടായാൽ നാല് ഭാഗത്തും നങ്കൂരം ഇറക്കും. ഇറക്കിയാൽ കടൽ ഇളകിയാലും കൊള്ളാം, എന്തെല്ലാം സംഭവിച്ചാലും കൊള്ളാം, സുനാമി വന്നാലും കൊള്ളാം, ഈ കപ്പൽ അനങ്ങാതെ അവിടെ നിൽക്കും. നാല് ഭാഗത്തും അതിനെ നാഴോട്ട് പിടിച്ചു വെച്ചിരിക്കുക. വിശുദ്ധന്മാരെ, ആ പ്രത്യാശ ഇളകിമറിയുന്ന ലോകത്തിൽ നമ്മുടെ ആത്മാവിന്റെ നങ്കൂരമാണ്. ഇറ്റ് ഈസ് ദ ഹാങ്കർ ഓഫ് അവർ സോൾ. പ്രശ്നം വരട്ടെ, പ്രയാസങ്ങൾ വരട്ടെ, ദുഃഖങ്ങൾ വരട്ടെ, അല്പമൊക്കെ ഞെരുക്കം വരട്ടെ, നമ്മുടെ ആത്മാവിന്റെ നങ്കൂരമാണ്. വരുവാനുള്ളവൻ വരും, താമസിക്കില്ല. എന്നാൽ അടുത്തതായിട്ട് പറഞ്ഞു, അവൻ വരുന്നത് എവിടെ നിന്നാണെന്നറിയാമോ? അവൻ വരുന്ന സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു, അവൻ കടന്നുപോയത് നമുക്ക് വേണ്ടി, മുമ്പുകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചു. ഞാൻ ആ വാക്യം വായിച്ച് വിനയപ്പെട്ടിട്ടുണ്ട്. ഇംഗ്ലീഷിൽ അത് വായിക്കുന്നത്, ഹി ഹാസ് എൻറ്റേർഡ് ആസ് എ ഫോറിനർ ഫോർ അസ്. സ്വർഗത്തിലേക്ക് യേശുക്രിസ്തു കടന്നുപോയത് ഫോറിനറായിട്ട് എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. മുമ്പുകൂട്ടി കടന്നിരിക്കുന്നു. അവൻ ഫോറിനറായി അവിടെ കയറിയെങ്കിൽ, അവൻ എനിക്ക് വേണ്ടി മുമ്പുകൂട്ടി കയറിയെങ്കിൽ, ഞാൻ പുറകെ കടന്നു ചെല്ലുമ്പോൾ വചനത്തിൽ രേഖപ്പെടുത്തിയ പോലെ കൃപയുടെ അത്യന്ത ധനമെന്ന് ഞാൻ കാണും. കൃപയുടെ അത്യന്ത ധനം, ആ കൃപയുടെ കലവറ അങ്ങോട്ട് തുറന്ന് എൻ്റെ ഹൃദയം കുളിർമ കൊള്ളുക മാത്രമല്ല, മതികർത്താവേ എന്ന് പറഞ്ഞവൻ്റെ പാദത്തിൽ വീഴുമ്പോൾ അതുകൊണ്ട് അവസാനിക്കുകയല്ല. ആ കൃപയുടെ അത്യന്ത ധനം അവൻ്റെ ധനത്തിനൊത്ത വണ്ണം. അലക്സാണ്ടറിൻ്റെ അടുക്കൽ ഒരു ഭിക്ഷക്കാരൻ അടുത്തു വന്ന് അവന് ഒന്ന് രണ്ട് സ്വർണ്ണ നാണയങ്ങൾ ഭിക്ഷ ചോദിച്ചപ്പോൾ അലക്സാണ്ടർ അവൻ്റെ പടയാളിയോട് പറഞ്ഞു, നാണയം ഇരിക്കുന്ന പെട്ടി കൊണ്ടുവരാൻ പറഞ്ഞു, നിന്റെ തോർത്ത് നിന്റെ തുണി വിരിക്കുവാൻ പറഞ്ഞപ്പോൾ അലക്സാണ്ടർ ഒരു കൈ നിറച്ച് നാണയം എടുത്തിട്ട് കൊടുത്തു സ്വർണ്ണ നാണയം. ആ വ്യക്തി കൈകൂപ്പി മതി എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അലക്സാണ്ടർ രണ്ടാമതും മൂന്നാമതും കൈ നിറച്ച് സ്വർണ്ണ നാണയങ്ങൾ ഇട്ടപ്പോൾ ഈ മനുഷ്യന് മിണ്ടുവാൻ വയ്യാതെ നിന്നപ്പോൾ അലക്സാണ്ടർ ഇങ്ങനെ പറഞ്ഞെന്നാ പറയുന്നു, നിനക്കത് മതിയായിരിക്കും, പക്ഷേ അലക്സാണ്ടറിന്റെ മഹത്വത്തിന് ചേരുന്നതല്ല ഒരു നാണയം തന്ന് തീർക്കുന്നത്. അവൻ്റെ കൃപയുടെ വലിപ്പം, അവൻ്റെ കൃപയുടെ അത്യന്ത ധനം, അവൻ്റെ ധനം നമ്മളിൽ വെളിപ്പെടുത്താൻ പോകുകയാണ്. ഇവിടെ ഒരു കൂട്ടം പാവപ്പെട്ട ദൈവക്കൾ ഇരിപ്പുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഞാനും വിലപ്പെട്ടവരാണ്, നാം വളരെ വിലയുള്ളവരാണ്. ഈ ലോകം നമ്മുടെ വില അറിയുന്നില്ലേ? കൊലോസ്യലേഖനത്തിൽ നാം വായിക്കുന്നു, അവൻ തേജസ്സിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. സ്തോത്രം, യെസ് സ്തോത്രം. അവൻ തേജസ്സിൽ വെളിപ്പെടുന്ന ഒരു ദിവസത്തിൽ ഞാനും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. എന്നാൽ ഇവിടെ ഞാൻ ഇരിക്കുന്നവരോട് ചോദിക്കട്ടെ, അവൻ്റെ ജനത്തിന് വേണ്ടിയാണ് അവൻ വരുന്നത്. അവന് വേണ്ടി ജീവിതം സമർപ്പിച്ച, അവനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച ഒരു കൂട്ടം പാവപ്പെട്ട ദൈവം ഇവിടെ ഉണ്ട്. ഏത് സന്ദർഭത്തിലും അവനിൽ ആശ വച്ച്, അവനിൽ വിശ്വാസമർപ്പിച്ച്, അവരുടെ വിശ്വാസത്തിന്റെ നങ്കൂരം അവരെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് അവരുടെ ജീവിതം നൽകുക മുന്നോട്ട് നീങ്ങുന്ന ഒരു കൂട്ടം വിശ്വാസികളുണ്ട്. അവർക്ക് ആശയുണ്ട്, പ്രത്യാശയുണ്ട്. നിങ്ങൾക്ക് ആശയുണ്ടോ? നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ശുഭകരമായ ഒരു പ്രത്യാശയുണ്ടോ? മരണശേഷം നിങ്ങൾ എങ്ങോട്ട് പോകും? നിത്യനരകം. യേശുക്രിസ്തുവാണ് നരകത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചത്. നരകത്തെക്കുറിച്ച് ഏറ്റവും പഠിപ്പിച്ചത് യേശുക്രിസ്തുവാണ്. നരകത്തിൻ്റെ ഭീകരത്വം മനസ്സിലാക്കിയാൽ മനുഷ്യൻ ഓടി അവിടെ നിന്ന് ഒളിച്ചു രക്ഷപ്പെടും. കർത്താവായ യേശുക്രിസ്തുവാണ് ഏറ്റവും കൂടുതൽ നരകത്തെക്കുറിച്ച് പഠിപ്പിച്ചത്. ഇത് രാത്രി ഞാൻ പറയട്ടെ, ഒന്നുകിൽ ദൈവത്തിൻ്റെ കൃപയുടെ അത്യന്ത ധനം വെളിപ്പെടും, അല്ലെങ്കിൽ റോമലേഖനത്തിൽ വായിക്കുന്ന പോലെ അവൻ്റെ കോപപാത്രങ്ങളായി, കോപപാത്രങ്ങളായി, ദൈവത്തിൻ്റെ കോപപാത്രങ്ങളായി ഒരു കൂട്ടം ആളുകളെ നരകത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വലിപ്പമുണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക്, ദൈവത്തിൻ്റെ വലിപ്പമുണ്ട് ദൈവത്തിൻ്റെ കോപത്തിൻ്റെ വലിപ്പത്തിന്. അവൻ്റെ കരുണയെ അത്യന്തം വലുതായി ഒരു കൂട്ടരിൽ വെളിപ്പെടുത്തുമ്പോൾ, മറുഭാഗത്ത് അവൻ്റെ കോപത്തിൻ്റെ വലിപ്പം ഒരു കൂട്ടം ആളുകളിൽ വെളിപ്പെടുത്തുമ്പോൾ,
ആ നരകയാതന എത്ര വലുതായിരിക്കും. നെബുക്കദ്നേസർ രാജാവ് ബിംബത്തെ നമസ്കരിക്കാത്ത ബാലന്മാരെ തീച്ചുള്ളിലിടുവാൻ പറഞ്ഞപ്പോൾ ആ വീണ് നമസ്കരിപ്പാൻ മനസ്സില്ലാത്ത ബാലന്മാർ മൂന്ന് പേരെ പിടിച്ച് തീച്ചുള്ളിലിട്ടപ്പോൾ തീച്ചുളയുടെ ചൂട് ഏഴിരട്ടി കൂട്ടിയത് രാജാവിൻ്റെ കോപത്തെ തട്ടി ഉണർത്തിയത് കൊണ്ട്. ആരുടെ കോപത്തെയാണ് തട്ടി ഉണർത്തുന്നത്? സർവശക്തനായ ദൈവത്തിൻ്റെ കോപം. സർവശക്തനായ ദൈവത്തിൻ്റെ കോപത്തിൻ്റെയും ക്രോധത്തിൻ്റെയും ചക്ക് രാജാവിൻ്റെ കോപമല്ല, സർവശക്തൻ്റെ കോപം. അതിൻ്റെ ഭയങ്കരം ഭയങ്കരമായിരിക്കും. ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, രക്ഷപ്പെടുവാൻ ഇന്നും ആ വാതിൽ തുറന്നിരിക്കുക. കാൽവരി ക്രൂശിൽ കൂടെയുള്ള രക്ഷ ഇന്നും മനുഷ്യന് ലഭ്യമാണ്. പെട്ടകത്തിൻ്റെ വാതിൽ അടഞ്ഞു കഴിഞ്ഞ് അനേകർ ചെന്ന് മുട്ടി വിളിച്ചു, ആർക്കും അത് തുറന്നുകൊടുത്തില്ല. കോവയുടെ വാതിൽ അടയുന്നു എന്ന് വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ രക്ഷിക്കപ്പെടാതെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എനിക്കറിയാം ഇവിടെ വന്നിരിക്കുന്ന ഏറിയ പങ്കും ദൈവമക്കളാണ്. ദൈവമക്കൾ സന്തോഷിക്കുക, ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിങ്ങളും ശിരസിനെ ഉണക്കി ഒരു നിമിഷം നമുക്ക് തന്ന പ്രത്യാശ, നമുക്ക് തന്ന വചനം, നമുക്ക് തന്ന കൃപകള് നമ്മളിത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ദൈവമേ നിനക്ക് സ്തോത്രം. ഒരു നിമിഷം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നന്ദി പറയാം. നമ്മോട് കാണിച്ച കരുണയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. നാം എത്ര ധന്യരാണ്, നാം എത്ര ഭാഗ്യശാലികളാണ്. എന്നാൽ നമ്മോടുകൂടി ഒരു പക്ഷെങ്കിൽ ഈ കൃപ അനുഭവിക്കാതെ നരകത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരിക്കാം. അവർക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവർ പ്രാർത്ഥിക്കുക. കഴിഞ്ഞ രാത്രിയിലും അതിനു മുമ്പുള്ള രാത്രിയിലും പലരും യേശുക്രിസ്തുവിന് വേണ്ടി തീരുമാനമെടുത്തു, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ഈ രാത്രിയിലും ഞാൻ ചോദിക്കട്ടെ, ഈ അന്ത്യകാലത്ത് ആ കൃപയുടെ വാതിൽ അടയുവാൻ സമയമായ നിമിഷത്തിൽ ആരെങ്കിലും കർത്താവിനെ സ്വീകരിപ്പാൻ ഇന്ന് സന്നദ്ധരായി മാറിയിട്ടുണ്ടെങ്കിൽ, ദൈവാത്മാവ് നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയം യേശുക്രിസ്തുവിന് വേണ്ടി തുറന്നുകൊടുത്ത് അവനെ ഉള്ളത്തിൽ കൈക്കൊണ്ടൊരു ദൈവവൈദലായി സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും അനുഭവിപ്പാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ലളിതമായി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ നിന്റെ അടുക്കയിൽ അടുത്തു വരുന്നു. നീയാണ് എൻ്റെ പാപത്തിന് മരിച്ചത്. നീ എനിക്ക് വേണ്ടി അടികളേറ്റു, എനിക്ക് വേണ്ടി മരണം അനുഭവിച്ചു. എൻ്റെ പാപമാണ് നീ ആ ശിക്ഷ അനുഭവിക്കാനിടയാക്കിയത്. ഞാൻ എൻ്റെ പാപത്തെ ഉപേക്ഷിക്കുന്നു, ഞാൻ എൻ്റെ പാപത്തെ ഓർത്ത് ദുഃഖിക്കുന്നു. നിന്റെ കരുണയുടെ ബഹുത്വം എന്നിൽ വെളിപ്പെടുത്തുമ്പോൾ എന്നെ കൂടെ അവിടെ ചേർത്തുകൊള്ളണം. ഇന്ന് രാത്രിയിൽ നിന്നെ ഞാൻ എൻ്റെ രക്ഷനും കർത്താവുമായി സ്വീകരിക്കുന്നു. എൻ്റെ ഉള്ളം നിനക്ക് തുറന്നു തരുന്നു. ആരെങ്കിലും അത് പ്രാർത്ഥിച്ചാൽ അവർ ദൈവമക്കളായി മാറി. അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ചെങ്കിൽ, അങ്ങനെ തീരുമാനമെടുക്കുന്നെങ്കിൽ, കഴിഞ്ഞ രാത്രികളിൽ തീരുമാനമെടുത്തു പലരും, ഇന്ന് രാത്രിയിൽ ആരെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ആത്മാർത്ഥമായി കർത്താവിനോട് പ്രാർത്ഥിച്ച് ആ തീരുമാനമെടുക്കുന്നെങ്കിൽ, കർത്താവേ ഞാൻ ആ തീരുമാനമെടുക്കുന്നു, ആ തീരുമാനത്തിൻ്റെ അടയാളമായി എൻ്റെ വലങ്കരം ഞാൻ ഒരു നിമിഷം ഉയർത്തുന്നു. സ്തോത്രം, സ്തോത്രം. ദൈവം അനുഗ്രഹിക്കും, അനുഗ്രഹിക്കും. കൈകൾ താഴ്ത്തിയിടാം. ഒരു പക്ഷെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന് കടന്നു വരാം. കാലവതിൻ്റെ അന്ത്യത്തിൽ എത്തിക്കഴിഞ്ഞു. ദൈവപുത്രൻ സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി തന്നിട്ടും ഞാനതിനെ ആത്മാർത്ഥമായി എൻ്റെ ഉള്ളത്തിൽ കൈക്കൊണ്ട് സ്വീകരിക്കുന്നില്ലെങ്കിൽ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? എന്തിനാണ് ഈ മീറ്റിംഗിൽ ഞാൻ ക്രമീകരിച്ചത്? ഈ രാത്രികളിൽ ദൈവാത്മാവ് പലരോടും വാദിച്ചിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രിയിലും ചില തീരുമാനമെടുത്തു, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, നന്ദിയോടുകൂടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നീ എത്ര വലിയ ദൈവം, നീ എത്രയോ ജ്ഞാനിയായ ദൈവം, നീ എത്രയോ സ്നേഹിക്കുന്നവനും കരുണയുള്ളവനും ഞങ്ങളെ കരുതുന്നവനുമാണ്. സ്തോത്രം. ഞങ്ങളുടെ ജീവനും ഭക്തിക്കും ആധാരമായതൊക്കെ നിന്റെ സന്നിധിയിലുണ്ട്. നീ ഞങ്ങളോട് കാണിച്ച വലിയ ദയയ്ക്കായ സ്തോത്രം. കാൽവരി ക്രൂശിനെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ പുത്രനെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ഹൃദയം വിനയപ്പെട്ട് നന്ദി പറയുന്നു. ഇന്ന് രാത്രിയിലും ആ ക്രൂശിൻ്റെ വചനം ചില ഹൃദയങ്ങളിൽ പരിവർത്തനം വരുത്തിയതോർത്ത് സ്തോത്രം. അവരെ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ രാത്രികളിലും കർത്താവിനെ സ്വീകരിച്ച എല്ലാ ദൈവമക്കളെയും നിന്റെ കരങ്ങളിൽ തരുന്നു. നീ അവരെ അനുഗ്രഹിക്കണം. ഇന്ന് രാത്രിയിൽ വലിയൊരു സമൂഹം നിന്നെ രക്ഷകനായി സ്വീകരിച്ചവരുണ്ട്. അവരുടെ വീണ്ടെടുപ്പിൻ്റെ ദിവസങ്ങൾ അടുത്തു എന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ കരുണയുടെ ആ വലിയ കരുതലുകൾ കാണുന്ന ദിവസം അടുത്തു എന്നറിഞ്ഞ് നീ ഞങ്ങൾക്ക് വേണ്ടി മുൻപ് കൂട്ടി ഒരു ഫോറിനറായി പ്രവേശിച്ചവനാണെന്ന് ഓർക്ക്. നിന്നോട് നന്ദിയുള്ളവരായി, നിന്നോട് ഞങ്ങൾ അധികം കടംപെട്ടവരാണെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ ശിഷ്ടായുസ് ചെലവഴിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ക്ഷേമത്തോടെ ഞങ്ങളെ ഞങ്ങളുടെ ഭവനത്തിലെത്തിക്കണം. സകല ദോഷങ്ങളിൽ ഞങ്ങളെ വിടുവിക്കണം. ശിഷ്ടായുസ് നിനക്ക് വേണ്ടി ആത്മാർത്ഥമായി ഈ ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യണം. നീ മഹത്വം എടുത്താട്ട് കർത്താവേ. ഞങ്ങളെല്ലാ സ്തുതികളും സ്തോത്രങ്ങളും അങ്ങേക്ക് തരുന്നു. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷകനുമായ ക്രിസ്തു യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.